പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനവും ആധാരവുമായിരിക്കുന്നത്. ദൈവ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ടായിരിക്കണം, വളരെ പ്രാധാന്യമുണ്ടായിരിക്കണം. അനുഭവങ്ങളൊക്കെ മാറി മറിഞ്ഞെന്ന് വരും. ഇന്ന് കാണുന്ന, ഇന്ന് അനുഭവിക്കുന്ന ഒരു അനുഭവം നാളെ ചിലപ്പോൾ ലഭിച്ചില്ലെന്ന് വരും. എന്നാൽ മാറ്റമില്ലാത്ത ദൈവ വചനമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനം സ്തോത്രം നമ്മൾ വളരെ പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളണം. നമുക്കറിയാമല്ലോ, ദൈവ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന 7 അടിസ്ഥാന ഉപദേശങ്ങളിലൊന്ന് അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടു എന്നുള്ളതാണല്ലോ. അപ്പോൾ അപ്പസ്തോലിക ഉപദേശം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുവാൻ ദൈവസഭയിൽ വളരെ സമയമുണ്ടായിരിക്കണം. അതിന് ദൈവസഭ പ്രത്യേകമായി പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം. മാത്രമല്ല, നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, കേട്ടങ്ങ് പോയാൽ മതി, ഈ പഠിക്കുന്നത് ആത്മികന് ചേർന്നതല്ലെന്നും ഒത്തിരി പഠിക്കുന്നവനെല്ലാം ദൈവറിവിൽ നിന്ന് പോകുന്നു എന്നൊക്കെയുള്ള ഒരു ഒരു ചിന്ത എങ്ങനെയോ നമ്മുടെ ഇടയിൽ കടന്നു വന്നിട്ടുണ്ട്. അത് ചിലപ്പോഴൊക്കെ സത്യമൊന്നും എനിക്കങ്ങ് തോന്നിപ്പോയിട്ടും. കാര്യം ചിലരങ്ങോട്ടും ഒത്തിരി പഠിച്ചേച്ച് വേണ്ടാത്തതിലൊക്കെ പോയി, അങ്ങനെ ദൈവറിവിൽ നന്നപ്പെട്ട് പോകുന്ന ചിലപ്പോൾ കണ്ടെന്ന് വരാം. പക്ഷേ സഹോദരങ്ങളെ, ദൈവവചനം അങ്ങനെയല്ല നമ്മളെ ഓർപ്പിക്കുന്നത്. സ്തോത്രം. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. പഠിക്കണം, നിശ്ചയം പ്രാപിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് പഠിക്കുന്നതിന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കണം. സ്തോത്രം. വെൽ, ഈ ദിവസങ്ങളിൽ ഒരു പ്രത്യേക വിഷയം ദൈവദാസന്മാർ തെരഞ്ഞെടുത്ത് തന്നെ അറിയിച്ചിട്ടുണ്ട്. എനിക്കതിൽ സന്തോഷമുണ്ട്. സ്തോത്രം. ആ വിഷയമാണ് നമ്മൾ ചുരുക്കമായിട്ട് ചിന്തിക്കുവാൻ മുതിരുന്നത്. ദൈവിക ന്യായവിധികൾ എന്നുള്ളതാണ് നമ്മൾ ഈ 3 ദിവസത്തെ ക്ലാസ്സിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വളരെ വിപുലമായി പഠിക്കേണ്ട വിഷയമാണെന്ന് എനിക്കറിയാം. ഈ 3 ദിവസം കൂടെ നമുക്കത് ചുരുക്കമായിട്ടൊന്ന് ചിന്തിക്കാൻ സമയമെടുക്കുക. ദയവായി നിങ്ങളാരും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് ചിന്തിക്കരുത്. പ്ലീസ് അങ്ങനെ ചെയ്യരുത്. ഞാനൊരു വേദവിദ്യാർത്ഥിയാണ്. നമ്മൾ ഒരുമിച്ച് ദൈവവചനത്തിലോട്ട് ചേർന്ന് ഈ വിഷയം ചിന്തിക്കുന്നു എന്ന് മാത്രമേ നിങ്ങളുടെ മനസ്സിൽ ചിന്ത വരാവൂ. സ്തോത്രം. മാത്രമല്ല, 1-2 കാര്യം കൂടി ഞാൻ തുടരുന്നതിന് മുമ്പൊന്ന് ഓർപ്പിച്ചോട്ടെ. ഞാൻ പറയുന്നതിൻ്റെ പ്രത്യേകത കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ മനസ്സിൽ ധരിച്ചു വച്ചിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമുള്ള കാര്യം ഞാൻ പറയുന്നത് കൊണ്ടോ എന്തെങ്കിലും കാരണത്താൽ ഞാൻ പറയുന്നത് നിങ്ങളിൽ ആർക്കെങ്കിലും വ്യക്തമാകാതെ പോയാൽ യോഗം കഴിയുമ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതി നിങ്ങളുടെ പാസ്റ്റിലേക്ക് കൊടുക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും അത് ചോദിക്കണം. അല്ല, പറഞ്ഞു, പക്ഷെ അത് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത്ര അങ്ങനെ അങ്ങോട്ട് മനസ്സിലാക്കാൻ അത്ര സമ്മതിക്കാൻ ഒക്കുന്നില്ല. ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബട്ട് ഐ കനോട്ട് കൺക്ലൂഡ് വിത്ത് ഇറ്റ്. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ചോദിക്കണം, അതും എന്നോട് പറയണം. സ്തോത്രം. പറഞ്ഞത് അത്രയൊക്കെ സമ്മതിക്കുന്നു, പക്ഷേ കുറച്ചും കൂടെ വിശീർണമുണ്ടെങ്കിലേ അതിനനുസരിച്ചൊരു ചുവടെടുക്കാൻ ഒക്കെയുള്ളൂ. അതുകൊണ്ട് ഇച്ചിരി കൂടെ വിശീർണം വേണം. അങ്ങനെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. സ്തോത്രം. ഞാൻ നിങ്ങളിൽ നിന്നുള്ള റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇടയ്ക്ക് നിങ്ങൾ ദൈവത്തെ സ്തുതിച്ച് ഒന്നും കൂടെ ദൈവത്തെ സ്തുതിച്ച് ഇച്ചിരി കൂടെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ച് അങ്ങനെ പറയുകയില്ല. എൻ്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങളെല്ലാവരും. സ്തോത്രം. എന്തുകൊണ്ട് പറയില്ലെന്ന് ചോദിച്ചാൽ, ഈ ഫോഴ്സ് ചെയ്ത് ഒരു സ്തോത്രം പറയിപ്പിച്ചാൽ അതുകൊണ്ട് വല്ല പ്രസാദവും ഉണ്ടായാലും അത് എനിക്കായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തോന്നി അത് സ്തുതിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കാൻ ഇരിക്കണ്ട. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയും ദൈവസന്നിധിയിൽ സ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. അതിന് നിങ്ങൾ സമയമെടുക്കണം, മനസ്സുവെക്കണമെന്ന് ഞാൻ വിശേഷാൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. ദൈവിക ന്യായവിധികൾ, ഈ വിഷയം. പ്രിയ ദൈവമക്കളെ, നമ്മൾ എന്തുകൊണ്ടോ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്ത് പറയുന്നത് കൊണ്ടായിരിക്കാം ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണെന്നുള്ളത് നമ്മൾ മറന്നുപോയോ എന്നെനിക്ക് സംശയം തോന്നുന്നു. പക്ഷെ നമ്മൾ മറക്കരുത്, ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. ദൈവം ന്യായാധിപതിയാകുന്നു. ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. വാക്യൊന്ന് വായിച്ചേക്കാമോ? സങ്കീർത്തനങ്ങൾ 7-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 11-ാമത്തെ വാക്യമാണ്. 11-ഉം 12-ഉം വായിച്ചേരെ. സോറി, 7-ാം സങ്കീർത്തനം 11-12. ആ വായിച്ചോളൂ.
ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും. അവൻ തന്റെ വില്ല് കുലച്ച് ഒരുങ്ങിയിരിക്കുന്നു,
ഒരുക്കിയിരിക്കുന്നു. കേട്ടോ, ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. നമ്മൾ മറക്കരുത്, ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. എന്നും കോപിക്കുന്നെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞത്, ഈ കോപിക്കുക എന്ന് ഒന്ന് ശ്രദ്ധിക്കണേ, ഈ കോപിക്കുക എന്ന് പറയുന്നത് അനാത്മികന്റെ ലക്ഷണമാകും. കോപം എന്ന് പറയുന്നത് ജഡത്തിന്റെ പ്രവൃത്തിയായി തിരുവഴുത്തിൽ ഇല്ലേ എന്നും ഒക്കെ നമ്മൾ ചിന്തിക്കാം. ശ്രദ്ധിക്കണേ, സ്തോത്രം. ആരെങ്കിലും ഇച്ചിരി ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോപിച്ചാൽ നമ്മൾ അവനെ പോയി, അവൻ പോയി എന്നാൽ എപ്പോഴും അച്ചാജി സാബുജി, അച്ചാജി ഹാജി ബാബുജി, ഓക്കെ, യെസ് സാർ, യെസ് സാർ, യെസ് സാർ എന്ന് എപ്പോഴും ഒരാൾ പറയുകയാണ്. ഒരിക്കലും കോപിക്കാത്ത ഒരാളുണ്ടെങ്കിൽ ഞാൻ അയാളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സ്തോത്രം. അങ്ങനെയുള്ളവരെ നമ്മൾ ഏറ്റവും നല്ലയാളെന്ന് വിചാരിക്കും. പക്ഷേ ഒന്ന് ശ്രദ്ധിക്കണേ, ദൈവം കോപിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എന്ത് കോപമാണ്? കോപം എന്ന് പറയുന്നത് അത് യോഗ്യമാണോ, ദൈവത്തിന് യോഗ്യമാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. ഞാനതൊരു ചെറിയ വിശദീകരണം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചേ. ദൈവത്തിന്റെ കോപം എന്ന് പറയുന്നതും നമ്മുടെ കോപം എന്ന് പറയുന്നതും രണ്ടാ. നമ്മുടെ കോപം ജഡത്തിന്റെ പ്രവൃത്തിയാ. നമ്മൾ പലപ്പോഴും കോപിക്കുന്നത് ഹർട്ട് ഈഗോയിൽ നിന്നാണ്. നമ്മൾ കോപിക്കുന്നത് യു ഗെറ്റ് ദാറ്റ് ഹർട്ട് ഈഗോ, യുനോ, എനിക്ക് ക്ഷതമേറ്റ എൻ്റെ ആത്മാഭിമാനം, എന്നെ കളിയാക്കി, എന്നെ പരിഹസിച്ചു, എന്നെ നിന്ദിച്ചു, എനിക്ക് അർഹതപ്പെട്ട അംഗീകാരം തന്നില്ല, അല്ലെങ്കിൽ എന്നോട് അന്യായം ചെയ്തു, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? കോപിക്കുന്നത്. നമ്മുടെ കോപം എന്ന് പറയുന്നത് മുറിവേറ്റ ആത്മാഭിമാനം, പ്രതികാര വാഞ്ച, മീൻസ് അതുപോലെ തന്നെ ദേഷ്യം, അല്ലെങ്കിൽ എന്താ പറയുന്നത് അവനോടുള്ള പക, 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 ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി തെറ്റായ കൂട്ടുകളുടെ ഒരു കുഴമ്പ നമ്മുടെ കോപം എന്ന് പറയുന്നത്, നമ്മുടെ കോപം. എന്നാൽ ദൈവത്തിൻ്റെ കോപം വേറെയാണ്. ദൈവത്തിൻ്റെ കോപം ഉത്തരവാദിത്വമുള്ള, നീതിയുള്ള, അധികാരിയായ ഒരു ന്യായാധിപൻ അന്യായം കാണുമ്പോഴുള്ള അവിടുത്തെ ന്യായമായ പ്രതികരണമാണ് ദൈവത്തിന്റെ കോപം. ഗോഡ് ഈസ് എ റെസ്പോൺസിബിൾ ഗോഡ്. ദൈവം ഉത്തരവാദിത്തമുള്ളവനാണ്, ദൈവം അധികാരിയാണ്. നമ്മൾ വിചാരിക്കരുത് നമ്മൾ പലതും ചെയ്തിട്ടും പലതും പറഞ്ഞിട്ടും വല്ലാതെ പലപ്പോഴും പെരുമാറിയിട്ടും ദൈവം പിന്നെയും മിണ്ടാതിരിക്കുന്നു. നമുക്കറിയാമല്ലോ, ഞാൻ മിണ്ടാതിരിക്കാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. അമ്പതാം സങ്കീർത്തനത്തിലുണ്ട്, എടുത്ത് വായിക്കേണ്ട, അറിയാമല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ദൈവം ഒന്നും അനങ്ങുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അറിയാതെ നമ്മൾ ചിന്തിച്ചു പോകും. ഗാഡ് ഡസ് നോട്ട് കെയർ. ദൈവം അത്രയൊന്നും കാര്യമായിട്ട് ഒന്നും എടുക്കുന്നില്ല. എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ആളുകൾ, എന്നെ തോമസേ, നിന്നെക്കാൾ ദൈവത്തിന്റെ ഹൃദയം വിശാലമാ, നിനക്ക് ഈ തെറ്റാ 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 എന്നൊക്കെ നീ പറയുന്ന ദൈവത്തിന് വലിയ തെറ്റൊന്നും അല്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആളുകൾ. അപ്പോൾ ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടും ദൈവം ഒന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് ഈ ദൈവം അത്ര കാര്യമായിട്ടൊന്നും ഇത് എടുക്കുന്നില്ല. ഗോഡ് ഡസ് നോട്ട് കെയർ, ഗോഡ് ഡസ് നോട്ട് ടേക്ക് തിങ്സ് സീരിയസ്ലി. ഇത്ര ഗൗരവമായിട്ടൊന്നും ദൈവം എടുക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അങ്ങനല്ല, ദൈവം ഉത്തരവാദിത്തമുള്ളവനാണ്, ദൈവം നീതിയുള്ളവനാണ്, ദൈവം ന്യായാധിപതിയാണ്, ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. പിന്നെന്താ? മനംതിരിയാൻ ഒരു ചെറിയ ഇടവേള നമുക്ക് അനുവദിച്ചിരിക്കുകയാണ്. മനംതിരിയാൻ ഒരിടവേള അനുവദിച്ചിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. അപ്പോൾ നമ്മുടെ കോപവും ദൈവത്തിൻ്റെ കോപവും രണ്ടാണെന്ന് ഓർക്കണം. യേശു കർത്താവ് ഇവിടെ വന്ന് പാർത്ത് ശുശ്രൂഷിച്ചിരുന്നപ്പോൾ തന്നെ കർത്താവ് അവൻ അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം അവൻ കോപത്തോടെ അവരെ ചുറ്റും നോക്കി. വായിച്ചിട്ടില്ലേ? അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം അവൻ നോക്കണേ, കോപത്തോടെ അവരെ ചുറ്റും നോക്കി. ദൈവം കോപിച്ചിരിക്കുക. റോമാലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന് നീതിയുള്ള ന്യായവിധി വെളിപ്പെടുന്ന ദിവസത്തിനായി കോപം ചരതിച്ചു വെക്കുന്നു, ചരതിച്ചു വെക്കുന്നു. ക്യുമുലേറ്റീവ് ഡിപ്പോസിറ്റ് എന്നൊരു ഡിപ്പോസിറ്റ് ഉണ്ട്, ക്യുമുലേറ്റീവ് ഡിപ്പോസിറ്റ്. ഈ ക്യുമുലേറ്റീവ് ഡിപ്പോസിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, നമ്മൾ അറിയുന്നില്ല, കൂടിക്കൊണ്ടിരിക്കുക. ശ്രദ്ധിക്കണേ, ചിലർ ഈ കടമെടുക്കുമ്പോൾ പലിശ കൂടുന്നത് മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ, ഉറങ്ങിക്കിടക്കുമ്പോഴും പലിശ കൂടിക്കൊണ്ടിരിക്കുക ഓരോ സെക്കൻഡും കൂടി. ഇതുപോലെ തിരിച്ചുകൊണ്ട് ഉറങ്ങിക്കിടക്കുമ്പോഴും നല്ല നിക്ഷേപത്തിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കൂടിക്കൊണ്ടിരിക്കുക. ഇത് ക്യുമുലേറ്റീവ് ഡിപ്പോസിറ്റ് പോലെ ദൈവത്തിന്റെ കോപം ഇങ്ങനെ ചരതിച്ച് ചരതിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ സ്തോത്രം, ദൈവം സ്നേഹമായിരിക്കുമ്പോൾ തന്നെ ദൈവം നീതിമാനാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്, മറക്കരുത്, മറക്കരുത്. സ്തോത്രം. ഇതിനെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി നമുക്ക് ഉപദേശം തരുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് വളരെ ഗൗരവമായ ഈ വിഷയം നമുക്ക് പ്രാർത്ഥനാപൂർവം പഠിക്കണം, ഇത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഒരു വാക്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് കൊണ്ടുവരാം. സഭാപ്രസംഗിയുടെ പുസ്തകം എടുത്താട്ടെ, സഭാപ്രസംഗിയുടെ പുസ്തകം, സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ.
ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായ കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു.
അതാ ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ വേറൊരു നിലയിൽ പരിശുദ്ധാത്മാ ഇവിടെ എഴുതിവെച്ചിരിക്കുക. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തക്കതക്ക സമയത്ത്, മനസ്സിലായോ, സ്തോത്രം, നടക്കായകിയാൽ മനുഷ്യൻ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞല്ലോ. പ്രിയമുള്ളവരെ, നീ വിചാരിക്കുന്നതിൽ ഒന്നും ദൈവം അത്ര വലിയ ഇടിഞ്ഞ ചിന്താഗതിക്കാരനൊന്നല്ല, ഇതൊന്നും ദൈവത്തിന് വലിയ കാര്യമല്ല എന്ന് പറയുന്ന ആളുകൾ എന്താ, സ്തോത്രം, ദുഷ്പ്രവൃത്തിക്കുള്ള, ദോഷപ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തക്കതക്ക സമയങ്ങൾ, അതാത് സമയങ്ങൾ ലഭിക്കായാൽ മനുഷ്യൻ തിന്മ ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു, ദോഷം ചെയ്യുവാൻ അവൻ ധൈര്യപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇത് എക്കാലവും ആളുകളെ ചിന്തിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് പ്രവാചകന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് തിരുവെഴുത്തിൽ വായിക്കാം. നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്ത വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം. ഒന്ന് ശ്രദ്ധിച്ചേ, യിരെമ്യാവിന്റെ പുസ്തകം 12-ാം അധ്യായം 1-2 വാക്യം ഒന്ന് വായിച്ചാൽ പ്രവാചകൻ തന്നെ പറയുന്ന വാക്കുകൾ കേൾക്കാം. ഒന്ന് വായിച്ചേ. ജെറിമായ 12:1-2 വായിച്ചു.
യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും, എങ്കിലും ന്യായങ്ങളെ കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു.
വായിച്ചു.
ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയന്മാരായിരിക്കുന്നത് എന്ത്? നീ അവരെ നട്ടു, അവർ വേരൂന്നി വളർന്നു ഫലം കായ്ക്കുന്നു. അവരുടെ വായിൽ നീ സമീപസ്ഥനായും അന്തരംഗത്തിൽ ദൂരസ്ഥനായും ഇരിക്കുന്നു. എന്നാൽ യഹോവേ, എന്നെ നീ അറിയുന്നു, നീ എന്നെ കണ്ട് നിന്റെ സന്നിധിയിൽ എന്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു.
ശ്രദ്ധിക്കണേ, നമുക്കും അറിയാതെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചോദിച്ചു എന്റെ ദൈവം, ഞാൻ ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ ദുഷ്ടന്മാരുടെ വഴി അവർ ശുഭമായിരിക്കുന്നു. 73-ാം സങ്കടത്തിൽ ആസാഫും പറയുന്നുണ്ടല്ലോ. സ്തോത്രം. ഞാൻ നിഷ്കളങ്കതിൽ എന്റെ കൈ എഴുതി വ്യർത്ഥമാണെന്ന് തോന്നുന്നു, ഞാൻ ഉത്സവസോറും ബാധിതനായിരുന്നു. ഇവരെ അവരുടെ കണ്ണ് പുഷ്ടികൊണ്ട് ഊന്തി നിൽക്കുന്നു, അവർ ഡംഭത്തോടെ സംസാരിക്കുന്നു. ദൈവമേ, നീ നീതിയുള്ളവനല്ലേ, നീ എവിടെയാ? പക്ഷേ ദൈവം നീതിയുള്ളവനാ, ദൈവം നീതിയുള്ളവനാ. സ്തോത്രം. അപ്പോൾ ഈ ന്യായവിധിയെക്കുറിച്ച് തിരുവെഴുത്തിൽ എന്ത് പറയുന്നു എന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഈ വിഷയത്തിലേക്ക് ഒന്ന് 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 പതുക്കെ ഒന്ന് അടുത്തു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. പ്രിയ ദൈവമക്കളെയും, സ്തോത്രം. വേദപുസ്തകം ആദ്യോടന്ത് പരിശോധിച്ചാൽ ന്യായവിധിയുടെ രണ്ട് തലങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ടു ലെവൽസ് ഓഫ് ഡിവൈൻ ജഡ്ജ്മെന്റ്, രണ്ട് നിലയിലുള്ള ദൈവിക ന്യായവിധികളുണ്ട്. ഒന്ന്, നാച്ചുറൽ ജസ്റ്റിസ്, പ്രകൃതിയിലെ നീതി, പ്രകൃതിയിലെ നീതി, പ്രകൃതിയിൽ ഒരു നീതിയുണ്ട്. രണ്ട്, ദൈവത്തിൻ്റെ നീതിയുള്ള അന്ത്യ ന്യായവിധി. ഇത് രണ്ട് തലത്തിൽ അത് പൂർത്തീകരിക്കപ്പെടുന്ന അന്ത്യ ന്യായവിധിയിലാണ്. ഒന്ന് സമയമനുസരിച്ചാണ് അത് വിശദീകരിക്കാം. ഈ രണ്ട് തലങ്ങളിൽ ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ, നാച്ചുറൽ ജസ്റ്റിസ്, പ്രകൃതിയിൽ ഒരു നീതിയുണ്ട് ഇവിടെ. കാരണം നീതിമാനായ ഒരു ദൈവമുണ്ടെന്നും ദൈവം ന്യായം വിധിക്കുമെന്നും മനുഷ്യവർഗത്തെ പൊതുവിൽ ഓർമ്മിപ്പിച്ച് ന്യായവിധിയെക്കുറിച്ചൊരു മുന്നറിയിപ്പ് വേണിംഗ് കൊടുക്കേണ്ടതിന് ദൈവം പ്രകൃതിയിൽ തന്നെ ചില ന്യായവിധികൾ സ്വാഭാവികമായി സംഭവിക്കത്തക്കതുപോലെ നിയമിച്ചിരിക്കുന്നു. വാളെടുക്കുന്നവൻ വാളാൽ, വാളെടുക്കുന്നവൻ വാളാൽ വീഴും, മതിൽ വിളിക്കുന്നവന് പാമ്പ് കടിക്കും, കോപവിളക്കിയാൽ വഴക്കുണ്ടാകും. പ്രകൃതിയിലേതാ, പ്രകൃതിയിലേതാ. നമ്മുടെ നാട്ടിലൊരു പറച്ചിലില്ലേ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നൊരു പറച്ചിലുണ്ട്. പ്രകൃതിയിൽ ഒരു നീതി നമുക്ക് കാണാം. ദൈവം അത് പ്രകൃതിയിൽ ഒരു നിയമമായി വെച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ ഈ പ്രകൃതിയിൽ ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന് നിയമങ്ങളും വ്യവസ്ഥകളും ചിട്ടകളും നമ്മൾ മറന്നു പോകരുത്. നേരം വെളുക്കുമ്പോൾ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു, മഴക്കാലം വരുന്നു, കാര്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വലിക്കുമ്പോൾ നമുക്ക് വായു കിട്ടുന്നു, നമ്മൾ നടക്കുമ്പോൾ ഭൂമിയിലോട്ട് കാലങ്ങ് പറഞ്ഞു പോകുന്നില്ല, അല്ലെങ്കിൽ കാല് നേരെ വരും. ഇതെല്ലാം ദൈവം ഇവിടെ ചില നിയമങ്ങൾ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ക്രമമായി നടക്കുന്നത്. ഈ ജ്യോതിർഗോളങ്ങൾ, യോ എന്നാ വേഗതയിലായി സഞ്ചരിക്കുന്നതെന്ന് അറിയാമോ? അതിവേഗം സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമി കറങ്ങുന്ന അത്രയും വേഗം യാത്ര ചെയ്യാൻ കഴിയുന്നൊരു വാഹനം മനുഷ്യൻ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, വളരെ അപൂർവമായിട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ. 24 മണിക്കൂർ കൊണ്ട് തുടങ്ങുന്നിടത്ത് കറങ്ങി ഇവിടെ വരും. ഇവിടുന്ന് നമ്മൾ ഒരു വലിയൊരു വിമാനത്തെ കയറി ഭൂമിയുടെ നേർ പകുതിയുള്ള അമേരിക്കയിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ ദുബായിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ഡയറക്ട് ഫ്ലൈറ്റ് ഉണ്ട്, 18 മണിക്കൂർ ആ പോലും, 18 മണിക്കൂർ നേരെ പറക്കും. അവൻ ആഞ്ഞു പറന്നാൽ ഇവിടെ ചെല്ലും, പകുതിയെല്ലാം 18 മണിക്കൂർ. ഇവിടെ 24 മണിക്കൂർ കൊണ്ട് ഭൂമി ഒന്ന് കറങ്ങി വരും. അപ്പൊ ഭൂമിയുടെ സ്പീഡിനേക്കാൾ കുറവാണ് ആ വിമാനത്തിന്റെ സ്പീഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ സ്തോത്രം. ഇത്ര വേഗം ഈ ഭീമമായ ഈ ഗോളങ്ങളും ഇതെല്ലാം ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ആസ്ട്രോയിഡ്സ് ഇതെല്ലാം നടക്കുന്നില്ല, ഒന്നും തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. ഇവിടെ ഒരു ക്രമമുണ്ട്, ഇവിടെ ഒരു ചിട്ടയുണ്ട്. ഇവിടെ ഈ ചിട്ടയുള്ളതുപോലെ തന്നെ ധാർമ്മിക ലോകത്തിൽ, മോറൽ വേൾഡിലും ദൈവം ഒരു ചിട്ട വെച്ചിട്ടുണ്ട് മനുഷ്യനെ ഓർപ്പിക്കാനായിട്ട്. അതാണ് പ്രകൃതിയിലെ നീതി. സോദോം ഗോമോറയെ ദൈവം ആകാശത്ത് തീയും ഗന്ധവും വർഷിപ്പിച്ച് നശിപ്പിച്ചു കളഞ്ഞു. നമുക്കറിയാം ഇന്നത്തെ ഡെഡ് സീ അല്ലെങ്കിൽ ചാവ് കടൽ എന്ന് പറയുന്നത് സോദോം ഗോമോറ എന്നീ രണ്ട് പട്ടണങ്ങൾ, അവയോട് ചേർന്നുള്ള കൊച്ചു പട്ടണങ്ങൾ ഉണ്ടായിരുന്നു, അദ്മാ സെബോയീം. ഇങ്ങനെ സോദോം ഗോമോറ അദ്മാ സെബോയീം ഇത്യാദി പട്ടണങ്ങളിൽ ദൈവം ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും വർഷിപ്പിച്ച് അവയെ ചുട്ടുകളഞ്ഞു. ഇന്നും അവ നിൽക്കുന്നു. ആകാശത്തിന് തീയും ഗന്ധകവും പെയ്ത് നിന്ന് കത്തിയതുകൊണ്ട് അടുപ്പ് കത്തി താഴുന്നത് പോലെ, കുഴിയുന്നത് പോലെ അവിടെ കുഴിഞ്ഞതാ. കുഴിഞ്ഞ് കത്തി തീരാത്ത ഗന്ധകത്തിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ അവിടെ കിടന്ന് ഇന്ന് ലോകത്തിലേക്കും ഏറ്റവും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ, ഏറ്റവും സാന്ദ്രത കൂടിയ ലായനിയായി ചാവുകടലിലെ വെള്ളം കിടക്കുന്നു. ഇറങ്ങിക്കിടന്നാൽ പെട്ടെന്ന് അങ്ങ് മുങ്ങിപ്പോവുകയില്ല, ഭയങ്കര സാന്ദ്രതയുള്ളതാണ്. ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേൽ വന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള ന്യായവിധി അവരുടെ മേൽ ഉണ്ടായത്. പക്ഷേ അത് വെറും പ്രകൃതിയിലെ നീതിയാണ്. സ്തോത്രം. വായിച്ചേ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം, അതിന്റെ 10:15 ഏതെങ്കിലും ഒന്ന് വായിച്ചാലും മതി. വായിച്ചു 10:15, 11-24.
ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സോദോമ്യരുടെയും ഗൊമോര്യരുടെയും ദേശത്തിന് സഹിക്കാവതാകുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു.
കേട്ടോ, 11:24 തന്നെ കാണുന്നു, വായിക്കണ്ട, ശ്രദ്ധിച്ചാട്ടെ. ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും പെയ്യിച്ച് അവരെ ചുട്ടുകളഞ്ഞു. ഇന്നും ദൈവകോപത്തിന്റെ അടയാളമായി, മുന്നറിയിപ്പായി അവ കിടക്കുന്നു എന്ന് യൂദാപ്പസ്തോലൻ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പ്രകൃതിയിലെ നീതിയായുള്ളൂ. ഇനി അവർക്കൊരു ന്യായവിധി വരുന്നു. ഈ രണ്ട് തലങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞിരിക്കുക, ശ്രദ്ധിക്കണേ പ്ലീസ്. സോദോം ഗൊമോറയുടെ മേൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധവും വർഷിച്ചത് പ്രകൃതിയുടെ നീതി മാത്രമാണ്. അക്രമം, അന്യായം, ദൈവം വെച്ചിരിക്കുന്ന പ്രമാണങ്ങളെ മുഴുവൻ ഉല്ലംഘിച്ചുകൊണ്ട്, അറിയാമല്ലോ സ്വവർഗരതി എന്ന് പറയുന്ന നീചവും നിന്ദ്യവുമായ പാപത്തിന് അവർ വിധേയപ്പെട്ടത് കൊണ്ട് പ്രകൃതിയുടെ നീതിയായി ദൈവം അവരുടെ മേൽ ആകാശം തീയങ്കുന്നു വർഷിപ്പിച്ച് ചുട്ടുകളഞ്ഞെങ്കിൽ ഇനി ന്യായവിധി വരുന്നു. അന്ത്യന്യായവിധിയുടെ ദിവസം സോദോമിലും ഗൊമോറായിലും ചുട്ടുപോയവരുടെ ആത്മാക്കളെ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി ന്യായം വിധിക്കും. കർത്താവ് ഇതോടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, കർത്താവിന്റെ വീര്യപ്രവൃത്തികൾ നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടുവാൻ കൂട്ടാക്കാഞ്ഞ പട്ടണങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ സോദോം ഗൊമോര്യർക്ക് ലഭിക്കാൻ പോകുന്നതിനേക്കാൾ കാഠിന്യമേറിയ ശിക്ഷയായിരിക്കും എന്ന് എന്റെ കർത്താവ് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടേ സോദരനെ? അപ്പോൾ ഈ രണ്ട് തലങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് കഴിഞ്ഞു, എന്നിട്ട് വരുന്നു. ഇതാണ് രണ്ട് ദൈവിക ന്യായവിധിയുടെ രണ്ട് തലങ്ങൾ, രണ്ട് തലങ്ങൾ, രണ്ട് തലങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന്, നമ്മൾ തന്നെ ചെയ്യുന്നതിൻ്റെ ഫലം അനുഭവിക്കുവാൻ നീതിയുള്ളൊരു ദൈവമുണ്ടെന്ന് ലോകത്തെ മുഴുവൻ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതാണ്. സ്തോത്രം ആട്ടെ, ഞാൻ മുൻപോട്ട് പോയി കൊള്ളട്ടെ. സ്തോത്രം. ഇനി അതിനെക്കുറിച്ച് പിന്നെയും തിരിച്ചു വന്ന് ചിന്തിക്കാൻ സാവകാശമുണ്ടെങ്കിൽ നമുക്ക് അവസരമുണ്ട്. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ്, നാച്ചുറൽ ജസ്റ്റിസിൻ്റെ കാര്യം എന്താണ്, നമുക്കത് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാം. സ്തോത്രം. അപ്പോൾ രണ്ടാമത്തത് പറഞ്ഞു, ദൈവത്തിന്റെ പെർഫെക്റ്റ് ജസ്റ്റിസ്, മറ്റേ നാച്ചുറൽ ജസ്റ്റിസ്, ദി അദർ വൺ ഈസ് ദ പെർഫെക്റ്റ് ജസ്റ്റിസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പൂർണ്ണതയുള്ള വിധിയാണ്, നീതിയുള്ള വിധിയാണ്. സ്തോത്രം. അതാണ് നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപദിവസം എന്ന് പറയുന്നത്. സ്തോത്രം. ഇത് പ്രകൃതിയിലെ നീതി മാത്രം. സ്തോത്രം. അപ്പോൾ ഈ പ്രകൃതിയിലെ നീതിയിലാണ് നെബുക്കദ്നേസറിനെ പുല്ല് തീറ്റിച്ചത്. മനസ്സിലാക്കാൻ വേണ്ടി പറയുക, നമുക്കറിയാം ബാബേൽ കോട്ട 12 രഥങ്ങൾക്ക് നിരന്ന് പോകാൻ എന്ന് പറഞ്ഞാൽ 12 lane road, അത്രയും വലിപ്പം വീതി ഉണ്ടായിരുന്നു കോട്ടയുടെ മുകൾ ഭാഗത്ത്. എന്നാ കോട്ടയ, ഗോപുരങ്ങൾ, കടകമ്പോളങ്ങൾ, ഇതെല്ലാം അതിന് മുകളിലുണ്ട്. നമുക്കറിയാമല്ലോ ഈ മതിലിന്റെ മുകളിൽ വീടുകൾ വെച്ച് ആളുകൾ പാർക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആ പ്രതാപവും ഐശ്വര്യവും, ലോകത്തിലുള്ള പണം മുഴുവൻ, ഇഷ്ടം പോലെ നിധികൾ അവരെ കൊള്ള ചെയ്ത് കൊണ്ടുവന്ന് ബാബലിൽ കൊണ്ടുവന്നിരുന്നു. അധികാരത്തോടെ അവനോട് വാഴുകയാണ്. ഒരു ദിവസം രാജാവ് അതിനുമേൽ നടന്നുകൊണ്ട്, ഞാൻ എന്റെ പ്രതാപമഹത്വത്തിനായി എന്റെ ധന മഹാത്മ്യ തൽപ്പണത മഹതിയാം ബാബേൽ, അല്ലയോ അല്ലയോ അല്ലയോ, ഹൈ കം ഓൺ ബിഹോൾഡ് ഈസ് ഇൻ ദ ഗ്രേറ്റ് ബാബേൽ, അങ്ങനെ പറയാൻ തുടങ്ങി. വാക്ക് വായിലിരിക്കുമ്പോൾ തന്നെ, സ്തോത്രം, ദൈവത്തിന്റെ വിധിയുണ്ടായി. ദൈവത്തിന്റെ വിധി, ദൈവത്തിന്റെ വിധി എന്നതിനേക്കാൾ അത് ദൂതന്മാരുടെ വിധി എന്നാണ് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നെടുത്താട്ടെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം. അപ്പോൾ നാച്ചുറൽ ജസ്റ്റിസ്, സ്തോത്രം, അത് നടപ്പാക്കുന്നതിൽ ദൂതന്മാർക്ക് പ്രത്യേകമായി പങ്കുണ്ട്. ആ വിധി പോലും പലപ്പോഴും ദൂതന്മാരാ. 4-ാമത്തെ അധ്യായം, ദാനിയേൽ പ്രവാചക പുസ്തകം 4-ാമത്തെ അധ്യായം, അതിന് 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ.
അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യൻ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നുവെന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു.
കേട്ടോ, ഈ വിധി ആരുടേതാ? ദൂതന്മാരുടെ നിർണയമാണ്. അപ്പൊ നാച്ചുറൽ ജസ്റ്റിസിൽ പലപ്പോഴും വിധി പറയുന്നത് ദൂതന്മാരാ, ദൂതന്മാരാ. എന്നാൽ ദൈവത്തിന്റെ നീതിയുള്ള വിധിയാണ് ഇവിടെ വെളിപ്പെടാൻ പോകുന്നത്, അന്ത്യ ന്യായവിധിയിൽ, അന്ത്യ ന്യായവിധിയിൽ. സ്തോത്രം. വെൽ, വിശദീകരണം വേണമെങ്കിൽ ചോദിച്ചാൽ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ശ്രദ്ധിക്കണേ. സ്തോത്രം. അപ്പോൾ നാച്ചുറൽ ജസ്റ്റിസ് കൊണ്ട് ദൈവത്തിന്റെ ന്യായവിധി തീരുന്നില്ല. ഇവിടെ നാച്ചുറൽ ജസ്റ്റിസിൽ ചിലരൊക്കെ അകപ്പെടാതെ തടിതപ്പുന്നു എന്ന് കരുതി ദൈവം കാണുന്നില്ലെന്നും ചോദിക്കയില്ലെന്നും തെറ്റിദ്ധരിച്ച് തെറ്റിൽ തുടരരുത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പോലും ചിലപ്പോൾ ഹൃദയം കഠിനമാക്കി തെറ്റുകൾ ഏറ്റുപറയുവാൻ കൂട്ടാക്കാതെ ഡംഭത്തോട് ഡംഭം കൂട്ടിപ്പോകുന്നത് കാണുമ്പോൾ ഞാൻ ഭയപ്പെടാറുണ്ട്. ഏ ചെയ്യുന്നത് കണ്ട് ബി ഒരിക്കലും അത് പിൻപറ്റരുത്. പ്ലീസ്, നമ്മുടെ ചുറ്റുപാടിലുള്ളവർ ചിലപ്പോൾ വല്ലാതെ പെരുമാറും, നമ്മൾ കണ്ടേക്കാം. പക്ഷേ അത് കണ്ടിട്ട് ദൈവം ചോദിക്കുന്നില്ലല്ലോ, അവന് ഉയർച്ചയാണല്ലോ എന്ന് കരുതി ദൈവം അതൊന്നും കാര്യമായി കണക്കാക്കുന്നില്ല എന്ന നിലയിൽ നിങ്ങളും ആ വഴിയെ വശീകരിക്കപ്പെടുവാൻ വിധേയപ്പെടരുത്. കാരണം അത് വെറും നാച്ചുറൽ ജസ്റ്റിസ് ആണ്, ദൈവകോപത്തിന്റെ ജസ്റ്റിസ് അല്ല. ദൈവം അത് പ്രകൃതിയിൽ വെച്ചിരിക്കുകയാണ്, നിയമിച്ചിരിക്കുകയാണ്. ഇറ്റ് സെറ്റ് അങ്ങനെ തന്നെ ഒരു നിയമം ദൈവം വെച്ചിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ സ്തോത്രം മറ്റതാണ്, ദൈവത്തിന്റെ നീതിയുള്ള വിധി. ഞാനിപ്പോ പറഞ്ഞ ഇത്രയും കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചോദിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. സ്തോത്രം. മുമ്പോട്ട് പോക്കോട്ടെ. എന്നാൽ നീതിയുള്ള വിധി എന്ന് പറയുന്നത് ദൈവം തന്നെ ന്യായവിധി നടത്തുന്നതാണ്. ദൈവം തന്നെ നടത്തുന്ന ന്യായവിധിയിൽ ഏറ്റവും പ്രധാനമായത് കഴിഞ്ഞോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരില്ല, ഞാൻ പറഞ്ഞ് വിശദീകരിച്ചോട്ടെ. പാപത്തിന്റെ ന്യായവിധി കാൽവറിയിൽ കഴിഞ്ഞു. പ്രകൃതിയിലെ നീതി എന്നുള്ള അത് അങ്ങോട്ട് ഒരു മുഖവര പറഞ്ഞ് മാറ്റി വെച്ച് രണ്ടാമത്തേലേക്ക് നമ്മൾ വന്നിരിക്കുക. സ്തോത്രം. പാപത്തിന്റെ ന്യായവിധി കാൽവറിയിൽ കഴിഞ്ഞു. വായിച്ചാട്ട് റോമാലേഖനം 8:2 വാക്യങ്ങൾ.
ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു.
വായിച്ചോളൂ.
ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു.
പാപത്തിന് അവന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പാപത്തിന് അവന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ശ്രദ്ധിക്കണേ, പാപത്തിന്റെ ന്യായവിധി കാൽവറിയിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ അല്പം ഒന്ന് വിശദീകരിച്ചു തരാം. പാപം എന്നാൽ എന്ത്? പാപം ഒരവസ്ഥയാണ്, അത് പ്രവൃത്തിയിൽ ഒതുങ്ങുന്നില്ല. ശ്രദ്ധിച്ച് കേൾക്കണേ പ്ലീസ്. സ്തോത്രം. പാപം ഒരവസ്ഥയാണ്, അത് പ്രവൃത്തിയിൽ ഒതുങ്ങുന്നില്ല. ചില ആളുകൾ ഇങ്ങനെ വിമർശിച്ച് ചോദിക്കാറുണ്ട്, ദൈവമല്ലേ എല്ലാം സൃഷ്ടിച്ചത്? അതെ, ദൈവമായി എല്ലാം സൃഷ്ടിച്ചത്. സകലവും സൃഷ്ടിച്ചവൻ ദൈവം, അവനെ കൂടാതെ ഉളവായത് ഒന്നുമില്ല. അപ്പൊ പാപവും സൃഷ്ടിച്ചത് ദൈവമല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ശ്രദ്ധിച്ചേ, പാപം ഒരു സൃഷ്ടിയെ അല്ല. പറയാം, ഒരു സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് ഐഡന്റിറ്റി ഉള്ള ഒരു ഒന്നാണ് ഒരു സൃഷ്ടി എന്ന് പറയുന്നത്. തനതായ ഒരസ്തിത്വമുള്ള ഒരു ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി, അതിന് തന്നെ നിലനിൽപ്പുള്ള ഒന്നാണ് ഒരു സൃഷ്ടി. ഒരു സൃഷ്ടി പാപത്തിന് തനതായ ഒരു നിലനിൽപ്പില്ല, അതിനൊരു ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി ഇല്ല. ഒരു ഉദാഹരണം പോലെ പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഒരു ഫാൻ കേടായി എന്ന് സങ്കല്പിക്കുക. ഫാൻ കേടായി, കിടുകിട് കിടുകിടാന്നൊരു ശബ്ദം കേൾക്കാം. അതിന് ഓടുമ്പം നമുക്ക് മനസ്സിലായി അതിന്റെ ബെയറിംഗ് ഇളകിയത്, അത് കേടായി. ഫാൻ കേടായി എന്ന് പറയുമ്പോൾ ആ ഫാനിൽ നിന്ന് ആ കേടിനെ മാറ്റാൻ ഒക്കുവോ? കേടായ ഭാഗം മാറ്റാം, കേട് മാറ്റാൻ ഒക്കുവോ? ഒക്കുവോ? ഒക്കെയല്ല. ആ വസ്തുവുമായി ബന്ധപ്പെട്ട ആ വസ്തു ഇരിക്കുന്ന ആ അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് കേട്. ഇമ്പെയർമെന്റ്. ഇറ്റ് ഹാസ് ടു ബി റിപ്പയർഡ്. നോക്കണേ, അത് ഇമ്പെയർഡായിപ്പോയി, അത് തകരാറിലായിപ്പോയി, അത് കേട് ആയിപ്പോയി. ആ കേടിന് ആ വസ്തുവിൽ നിന്ന് സ്വതന്ത്രമായി ഒരസ്തിത്വം ഇല്ല. ഇതുപോലെ ഒരു സൃഷ്ടിയിൽ നിന്ന് സ്വതന്ത്രമായി പാപത്തിന് ഒരസ്തിത്വം ഇല്ല. അത് സ്വതന്ത്രമായ അസ്തിത്വമുള്ളതല്ല, അതൊരു സൃഷ്ടിയല്ല. പിന്നെ സൃഷ്ടിയെ വഞ്ചിച്ച് പിശാച് സൃഷ്ടിയെ നഗപ്പെടുത്തിയിരിക്കുന്ന സൃഷ്ടിയുടെ അവസ്ഥയാണ് പാപം. സൃഷ്ടിയുടെ അവസ്ഥയാണ് പാപം എന്ന് പറയുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞത് മനസ്സിലായി വിശ്വസിക്കണ്ടേ? പിശാചാണ് പാപത്തിന്റെ ഉപജ്ഞാതാവ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 8:44 വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ എടുത്തെങ്കിലും വായിച്ചോളൂ. 8:44.
നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു.
വായിച്ചോളൂ.
അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു, അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്തു പറയുന്നു, അവൻ ഭോഷ്ക്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു.
ഭോഷ്കിന്റെയും തിന്മയുടെയും പാപത്തിന്റെയും അപ്പൻ അവനിൽ നിന്നായതുണ്ടായത്, അവന്റെ അപ്പനാവൻ ദൈവത്തിന്റെ സൃഷ്ടിയെ വഞ്ചിച്ച് ലക്ഷ്യം തെറ്റിച്ച് തകരാറിലാക്കി അബദ്ധത്തിലാക്കി അവൻ ഇതിന് മൂലകാരണക്കാരനായി. ആ അവസ്ഥയ്ക്ക് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന പേരാണ് പാപം. ഞാനിവിടെ ജനിക്കുന്നത് പാപിയായിട്ടാണ്. സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ജന്മപാപം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ജന്മപാപം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, വിശദീകരിക്കാം. റോമൻ കത്തോലിക്ക ആ സഭയൊക്കെ മാറ്റിപ്പിടിപ്പിക്കുന്നു, ടി പി എംകാരും മാറ്റിപ്പിടിപ്പിക്കും. അവരൊക്കെ ചിന്തിക്കുന്നത് ഒരു കുഞ്ഞ് ജനിക്കുവാൻ കാരണമായ ഭാര്യാഭർത്തൃ സമാഗമമാണ് ആ പാപമെന്നും ആ പാപപ്രവൃത്തിയിൽ നിന്ന് ഈ കുഞ്ഞ് ഉരുവാകുന്നത് കൊണ്ട് അത് ആ പാപിയായി പിറക്കുന്നെന്നും അതാ ജന്മപാപമെന്നും ഇവർ തെറ്റിദ്ധരിച്ച് പഠിപ്പിക്കുന്നു. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. വിശുദ്ധ വിവാഹം, മക്കളെ ഹോ നൽകുന്ന അനുഗ്രഹം, ദാനം, സ്തോത്രം, ആ പ്രതിഫലം, ദൈവം നൽകുന്ന അനുഗ്രഹമാണ്, സ്തോത്രം. ശ്രദ്ധിക്കണേ. അപ്പോൾ പിന്നെ ജന്മപാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്മപാപം എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ ഒരു കുഞ്ഞ് ഉൾക്കൊള്ളുന്ന പാപ പ്രകൃതമാണ് ജന്മപാപം. പാപപ്രകൃതമാണ് ജന്മപാപം. നോക്കണേ, ഈ ജന്മപാപമുള്ളവനായി ഞാൻ ഇവിടെ പിറന്നു. എൻ്റെ ഒരു കൂട്ടുകാരനോട് ചോദിക്കുകയാണ്, എടാ തോമേ, അവനെ എന്നെ ഒത്തിരി സ്നേഹമാണ്, ഞങ്ങൾ ഒത്തിരി ഇൻറ്റിമേറ്റ് ആയിരുന്നു, എന്നെ തോമ എന്നാണ് വിളിക്കുന്നത്. എടാ തോമേ, ഈ ഞാൻ ജനിച്ചത് നിങ്ങളീ പറയുന്ന പോലെ പാപപ്രകൃതത്തോടെ, എൻ്റെ സാഹചര്യം മുഴുവൻ പാപമെങ്കിലും എനിക്ക് ഒത്തിരി കടപ്പാടുകൾ, ഒത്തിരി ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ. ശ്രദ്ധിക്കണേ, ഇതിന്റെ നടുവിൽ നേരായി ചൊവ്വായി ഒന്നും ജീവിച്ചു പോയ കാര്യമൊന്നും നടക്കില്ല. അതുകൊണ്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള സ്വാധീനം കൊണ്ട് ഞാൻ ഈ നിങ്ങൾ പറയുന്ന പോലെ തെറ്റൊക്കെ ചെയ്തു. നിങ്ങൾ പറയുന്ന പോലുള്ള ഈ തിന്മ ചെയ്യുന്നത് എനിക്ക് സ്വാഭാവികവും നിങ്ങൾ പറയുന്ന പോലുള്ള നന്മ ചെയ്യുന്നത് എനിക്ക് അസ്വാഭാവികവും. ഞാൻ അതിന് പ്രത്യേകം ഉത്സാഹം കഴിച്ച് ബലാത്കാരണം ചെയ്യേണ്ടതാണ്. ഈ തിന്മ ചെയ്യുന്നത് എനിക്ക് സ്വാഭാവികമാണ്. അങ്ങനെ ആയിരിക്കുമ്പോ ഞാൻ അങ്ങനെ സ്വാഭാവികമായതുപോലെ ജീവിച്ചെന്നും പറഞ്ഞ് എന്നെ ശിക്ഷിച്ചാൽ അത് നീതിയാണോ? മനസ്സിലായോ? അല്ല, അങ്ങനെ ആണെങ്കിൽ അത് നീതിയായിരിക്കാനെ സമ്മതിച്ചു. അതുകൊണ്ട് ശിക്ഷിക്കുകയല്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നു, പാപത്തിന്റെ ന്യായവിധി കാൽവറിയിൽ കഴിഞ്ഞു. ഇനി പാപിയായതുകൊണ്ട് ആരും ശിക്ഷിക്കപ്പെടുകയില്ല. വ്യക്തമാക്കാം, പാപി ആയതുകൊണ്ട് ആരും ശിക്ഷിക്കപ്പെടുകയില്ല. സ്തോത്രം. നമ്മുടെ പാപത്തിന് യേശുക്രിസ്തുവിന്റെ കാൽവറി ബലിയാൽ പരിഹാരമായി, പ്രായച്ചിത്തമായി. സ്തോത്രം, ഹല്ലേലൂയ. വായിച്ചാട്ട് യോഹന്നാന്റെ സുവിശേഷം 3:18-19 യോഹന്നാന്റെ സുവിശേഷം 3:18-19
അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല.
വായിച്ചോളൂ.
വിശ്വസിക്കാത്തവന് തന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു.
വായിച്ചോളൂ.
ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ.
താങ്ക് യു. എന്തുകൊണ്ടാ ന്യായവിധി? എന്താ ന്യായവിധി? ന്യായവിധി പാപം ചെയ്തുകൊണ്ടല്ല, പാപി ആയതുകൊണ്ടുമല്ല. സ്തോത്രം. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. ന്യായവിധി അവന്റെ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. സ്തോത്രം. എന്തുകൊണ്ട് ന്യായവിധി? യേശു ക്രിസ്തുവിനെ പ്രായച്ചിത്ത ബലിയിൽ വിശ്വസിക്കായികയാൽ, കർത്താവിനെ അംഗീകരിക്കായികയാലാണ് ഒരാൾ ന്യായവിധിയിലകപ്പെടുന്നത്, പാപിയായതുകൊണ്ടല്ല. വായിച്ചാട്ട് വെളിപ്പാട് പുസ്തകം 20:11. വെളിപ്പാട് പുസ്തകം 20:11.
ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും.
കണ്ടോ, ഇത് അന്ത്യ ന്യായവിധിയുടെ ചിത്രമാണ്. വെള്ള സിംഹാസനം, വലിയൊരു വെള്ള സിംഹാസനം ഒരു ഇരിക്കുന്നു കൊണ്ട് മനുഷ്യപുത്രനാ. ലോകത്തിലെ എല്ലാ ന്യായാസനങ്ങളും കറുപ്പൊടുത്ത ന്യായാസനങ്ങളാണ്. കറുത്ത കോട്ടിട്ട ജഡ്ജി, കറുത്ത കോട്ടിട്ട വക്കീലന്മാർ, കറുത്ത കോട്ടിട്ട ഗുമസ്തന്മാർ, കറുപ്പ് കറുപ്പ് കറുപ്പ്. ഇവിടെ സ്വജനപക്ഷപാതമുണ്ട്, ഇവിടെ രാഷ്ട്രീയ ഇടപെടലുണ്ട്. അയ്യോ സങ്കടം, ജഡ്ജിമാർ കൈക്കൂലി വാങ്ങിക്കുന്നതിനെക്കുറിച്ച് പിടിക്കപ്പെടുകയും അത് മാധ്യമങ്ങൾ വരികയും ചെയ്യുന്നു. സങ്കടം സങ്കടം സങ്കടം. അന്യായം കൊടികുത്തി വാഴുന്ന വ്യവസ്ഥയാണ്. അന്യായ കോടതി എന്നല്ലേ പറയുന്നതും. ഇവിടെ കറുപ്പെടുത്ത കോടതിയാ, പക്ഷേ ദൈവത്തിന്റെ കോടതി, അന്ത്യന്യായവിധിയുടെ കോടതി. വെള്ള സിംഹാസനം, വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരു ഇരിക്കുന്നതും കണ്ടു. മരിച്ചവർ ആ ബാലവൃദ്ധം, ബാലികാ ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ, ശിശുക്കളില്ല. ശ്രദ്ധിക്കണേ, ശിശുക്കളില്ല. തിരിച്ചറിയാൻ പ്രായമാകാത്ത കുഞ്ഞുങ്ങൾ ന്യായവിധിയിൽ വരികയില്ല. പിന്നെ ന്യായവിധിയിൽ വരാത്ത വേറൊരു കൂട്ടരാണ് മന്ദബുദ്ധികൾ. മന്ദബുദ്ധികൾ, തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയാതെ തീരുമാനമെടുക്കാൻ ശേഷിയില്ലാത്ത മന്ദബുദ്ധികളും തിരിച്ചറിവിന് പ്രായമാകാത്ത ശിശുക്കളും ന്യായവിധിയിൽ വരികയില്ല. ബാലികാബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ. വെള്ളസിംഹാസനം തോന്നും. ഇംഗ്ലീഷ് നോക്കിയാൽ ഗ്രേറ്റ് ആൻഡ് സ്മോൾ എന്നേ ഉള്ളൂ, വലിയവനും ചെറിയവനും അർത്ഥമാ. ഗ്രീക്കിൽ പ്രായത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് മൂലകൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. ബാലികാബാലന്മാർ എന്ന് പറഞ്ഞാൽ മുതൽ വൃദ്ധന്മാർ വരെ എന്നാണ് നമ്മുടെ മലയാളം തർജ്ജമ. നല്ല ഒന്നാന്തരമായിട്ടുണ്ട്. ശ്രദ്ധിക്കണേ. സ്തോത്രം. സിംഹാസനം വന്നു, ഓരോരുത്തരെയും കുറിച്ചുള്ള സകല വിശദാംശങ്ങൾ രേഖപ്പെടുത്തി. പുസ്തകങ്ങളുണ്ട്, പുസ്തകങ്ങൾ തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിനൊത്തവണ്ണം പ്രവർത്തി. അപ്പൊ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന പ്രവർത്തിയാ. പ്രവർത്തകടുത്ത് ന്യായവിധി ഉണ്ടായി. ശ്രദ്ധിക്കണേ. മരണത്തെയും പാതാളത്തീപ്പയിൽ തള്ളിയിട്ടു, പക്ഷെ പാപം ചെയ്ത എല്ലാവരെയും തള്ളിയിട്ടില്ല. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പുകയിൽ തള്ളിക്കളയും. സ്തോത്രം. ഒരു കൊടും ഭീകരനെ കൊണ്ട് നിർത്തിയിരിക്കുന്നു. കൊടും ഭീകരനെ, അവൻ ചെയ്ത സകല ദുഷ്പ്രവൃത്തികളും അവിടെ വായിച്ചു. ഒടുവിൽ അവൻ അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്നും അവന്റെ പ്രവൃത്തികളെല്ലാം വായിച്ചു വായിച്ചു വായിച്ച് ദൂതൻ അവിടെ വായിച്ചു. വായിച്ചപ്പോൾ മാലാഖ് ചോദിച്ചതിരിക്കട്ടെ, ദൈവമേ ഈ മഹാനീചനെ നരകത്തോട് തള്ളിക്കളയട്ടെ. തള്ളി വെയിറ്റ് വെയിറ്റ്, വേണ്ട, നിക്ക, ജീവന്റെ പുസ്തകം എടുക്ക, ജീവന്റെ പുസ്തകം തുറക്ക്, ഇവന്റെ മരണം നോക്ക്. നോക്കി വിധി എന്താണെന്നറിയാമോ? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തതിനാൽ നരകത്തിലോട്ട് പോകാൻ. നരകത്തിലുള്ള വിധി എന്തുകൊണ്ട്? ജീവപുസ്തകത്തിൽ പേരില്ലാത്തതുകൊണ്ട്. പാപം ചെയ്തുകൊണ്ടല്ല, ജീവപുസ്തകത്തിൽ പേരില്ലാത്തതുകൊണ്ട്. എന്തുകൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ പേരില്ല? കുഞ്ഞാടിന്റെ ജീവപുസ്തകമാണ്. കുഞ്ഞാടിന്റെ യാഗമരണം എന്റെ പാപത്തിന്റെ പരിഹാരത്തിനെന്ന് ഹൃദയപൂർവ്വം വിശ്വസിച്ച് വൈകൊണ്ടേറ്റു പറഞ്ഞ് ആ മരണത്തോട് ഏകീഭവിച്ച് ക്രിസ്തുവിൽ മറഞ്ഞ് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ കൂട്ടാക്കാത്തത് കൊണ്ടാണ് ന്യായവിധി. ഇതെനിക്ക് അല്പം കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്നെ കേൾക്കണം, ശ്രദ്ധിക്കണം. സ്തോത്രം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പാപി ആയതുകൊണ്ട് ആരെയും ന്യായം വിധിക്കുകയില്ല. പാപി ആയതുകൊണ്ട് അവൻ അറിയാതെ, അവൻ ഉത്തരവാദിയാകാതെ, അവനിൽ ജന്മനാ ഉൾക്കൊണ്ട പാപപ്രകൃത നിമിത്തം സാഹിത്യ സമ്മർദ്ദം മൂലം അകത്തുള്ള പ്രേരണ മൂലം അവൻ പാപം ചെയ്തു എന്നുള്ളതും പാപി ആയതുകൊണ്ടും അവനെ ന്യായം വിധിച്ച് നരകത്തിൽ തള്ളുകയില്ല. അവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവന് പകരം യാഗമായി തീർന്ന യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത ബലിയെ ഹൃദയപൂർവ്വം അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് അത് അനുഭവിക്കാത്തത് കൊണ്ടാണ് ന്യായവിധി. അവിടെ ഒരു ചെറിയ വിശദീകരണം കൊണ്ടൊന്ന് പറഞ്ഞോളാം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എന്ന മലയാളം തർജ്ജമ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ നിലവിൽ പേരെഴുതിയിട്ടില്ലാത്ത. ചില ആളുകൾ എഴുതിയാൽ പിന്നെ മായ്ക്കയില എന്ന ആശയം പഠിപ്പിക്കുകയും വെച്ച് പുലർത്തുകയും ചെയ്തതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, ചില സഹോദരങ്ങൾ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചേ, ഈ പുസ്തകത്തിൽ ഒരിക്കലെഴുതിയാൽ എന്തേക്കും എഴുതിയെന്ന് വിചാരിക്കരുത്. എഴുതിയത് എഴുതി എന്നുള്ള ബീലാത്തോസിന്റെ മനോഭാവമാ. കേൾക്കുന്നുണ്ടോ? എഴുതിയത് എഴുതി, അത് ബീലാത്തോസിന്റെ അഭിപ്രായമാ, കർത്താവിന്റെ അഭിപ്രായമല്ല. മായ്ക്കുമെന്നുള്ള തിരുവെഴുത്ത് നമുക്ക് കാണാൻ കഴിയും. വായിച്ചോ, പുറപ്പാട് 32:32-33. പുറപ്പാട് 32:32-33.
എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ.
വായിച്ചോളൂ.
യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും.
കേട്ടോ കേട്ടോ കേട്ടോ, എഴുതാതെ മായ്ക്കാൻ ഒക്കെയല്ലോ, എഴുതാതെ മായ്ക്കാൻ ഒക്കെയല്ലോ. എന്നോട് പാപം ചെയ്യുന്നവന്റെ പേര് ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. കർത്താവ് എഴുതിയിരിക്കുക, ദൈവത്തിന്റെ വചനമായത്. ശ്രദ്ധിക്കണേ, ഒരിക്കൽ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിച്ച് ഐ ആം ഇറ്റേണലി സെക്യുർ എന്ന് നിങ്ങൾ വിചാരിക്കാത്. യെസ്, ഇറ്റേണലി സെക്യുർ ഇഫ് യു റിമെയിൻ വിത്ത് ദ ഗ്രേസ് ഓഫ് ഗാഡ്. ദൈവകൃപയിൽ നിലനിന്നാൽ കൃപയിൽ നിന്ന് വീണു പോകാം, വിശ്വാസക്കമ്പ തകർന്നു പോകാം. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ലോകത്തെ സ്നേഹിച്ച് ദേമാസ് തെസലോനിക്കയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ലോകത്തെ സ്നേഹിച്ച് പോയി ദൈവത്തിന് ശത്രുവാകാം. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് നിലവിൽ നമ്മളുടെ പേരുണ്ടോന്നുള്ള ഉറപ്പാക്കിക്കൊണം. സ്തോത്രം. നിലവിൽ പേരുണ്ടോ? തമിഴ് തർജ്ജിമ ഒന്നാം തരം രസമായിരിക്കുന്നു. അതിങ്ങനെയാ, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടതായി കാണപ്പെടാത്തവർ യാവരോ അവരെ അഗ്നിക്കടലിലെ തള്ളിവിടും. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടതായി കാണപ്പെടാത്തവർ യാവരോ, നിലവിൽ പേരെഴുതപ്പെട്ടതായി കാണപ്പെടണം. സ്തോത്രം. ഒരിക്കൽ ഒരാൾ എന്നോട് ചോദിച്ചു, ഇന്ന് ഞാൻ കർത്താവിനെ സ്വീകരിച്ചു, എൻ്റെ പേര് എഴുതി. തീർച്ചയായിട്ടും എഴുതി, ആത്മാർത്ഥമായിട്ട് ഞാൻ ഏറ്റു പറഞ്ഞു. അതെ, എഴുതി. കുറച്ച് കഴിഞ്ഞ് 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ലോക വഴിയിലേക്ക് പോയി, ഞാൻ യേശുവിനെ തള്ളി പറഞ്ഞു. മായ്ച്ചോ? മായ്ച്ചു. പിന്നെയും ഞാൻ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റു പറഞ്ഞു, കർത്താവിനെ ഏറ്റുകൊണ്ടു അനുതാപത്തോടെ ഞാൻ മടങ്ങി വന്നു. എഴുതിയോ? എഴുതി. പിന്നെയും ഞാൻ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ കർത്താവിനെ തള്ളി പറഞ്ഞു വിട്ടുപോയി. മായ്ച്ചോ? മായ്ച്ചു. പിന്നെയും ഞാൻ 1 കഴിഞ്ഞപ്പം വന്നു, എഴുതിയോ? എഴുതി. പിന്നെയും തള്ളി പറഞ്ഞു. മായ്ച്ചോ? മായ്ച്ചു. ഉടനെ അദ്ദേഹം പരിഹസിച്ച് പറഞ്ഞു, കൊള്ളാവല്ലോ. അപ്പൊ പിന്നെ അവിടെ മുഴുവൻ ആ പേജ് മുഴുവൻ ഓട്ടയാണല്ലോ. മനസ്സിലായില്ലേ? പേജ് മുഴുവൻ ഓട്ടയാ. തുടച്ചേച്ചെഴുതി പിന്നെ എഴുതാ എന്ന് പരിഹസിച്ച് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്, 77 മദ്രാസിൽ വെച്ചാണ് ഞങ്ങളിങ്ങനെ സംസാരിക്കേണ്ടി വന്നു. അതിനിപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സ്നേഹമുള്ള സഹോദരനാണ്, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അന്ന് ടി വി വളരെ പോപ്പുലർ ആയിട്ടില്ല, വീട്ടിൽ ടി വി ഉണ്ടോ? ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. ടി വിയിൽ ഒരു ദിവസം എത്ര പടങ്ങൾ തെളിയും, എത്ര പടങ്ങൾ തെളിയും. ഒരു ദിവസം 1 മണിക്കൂർ ടി വി കാണുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു മണിക്കൂർ ടി വി കാണുമ്പോഴത്തേന് ഒരു 100 പടത്തിൽ കൂടുതൽ തെളിയും മായും. നിങ്ങളപ്പോ ഒരു ദിവസം 100 പടം തെളിയുകയും മായുകയും ചെയ്യുമെങ്കിൽ 6 മാസത്തിൽ ഒരിക്കൽ എന്റെ സ്ക്രീൻ മാറ്റണമെന്ന് ചോദിച്ചു. 100 ദിവസം തന്നെ 100 എണ്ണം തെളിയുകയും മായുകയും ചെയ്താൽ 6 മാസം കഴിയുമ്പോൾ അതങ്ങ് തേഞ്ഞു പോയില്ലേ, അത് മാറ്റണമെന്ന് ചോദിച്ചു. ആ സഹോദരൻ പറഞ്ഞു, സമ്മതിച്ചെന്ന് പറഞ്ഞു. ആ സഹോദരൻ്റെ ആ നല്ല മനസ്സോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമാ. സ്തോത്രം സ്തോത്രം. അതുകൊണ്ട് നിലവിൽ പേരുണ്ടെന്ന് ഉറപ്പ് വരുത്തിക്കോണം. സ്തോത്രം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെ തീപ്പൊയ്യിൽ തള്ളിക്കളയും. സ്തോത്രം. എന്താണ് ന്യായവിധി? ന്യായവിധി പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു. സ്തോത്രം. യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനുള്ള പ്രായച്ചിത്ത ബലിയാകാനാണ് ലോകത്തിൽ വന്നത്. സ്തോത്രം. അവൻ നമ്മുടെ പാപം മുഴുവൻ വഹിച്ചു. ഈ പാപം വഹിച്ചു എന്നൊക്കെ ഉള്ളതിന് പല ആളുകൾക്കും തെറ്റായ ധാരണകളുണ്ട്. പാപം വഹിച്ചെന്ന് പറഞ്ഞാൽ പാപത്തിന്റെ കുറ്റം വഹിച്ചെന്ന അതിന്റെ അർത്ഥം. പാപത്തിന്റെ കുറ്റം വഹിച്ചു, പാപത്തിന്റെ കുറ്റം വഹിച്ച് അതിന്റെ ശിക്ഷ സഹിച്ചു. മനസ്സിലാക്കണേ, ഞാൻ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമാക്കി തരാം. നിങ്ങളൊന്ന് സങ്കല്പിച്ചേ, നിങ്ങളുടെ മോനെ ഇച്ചിരി ഒരു ഹൈപ്പർ ആക്റ്റീവാണ്, ഇച്ചിരി ചുണ്ടിയാണ്. വെറും സങ്കല്പം കേട്ടോ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഒന്നും കാര്യമല്ല കേട്ടോ. അവനെ ഒരു വർഷമൊക്കെ ക്ലാസ്സിൽ തോറ്റു. അപ്പം ക്ലാസ്സിലേക്ക് ഏറ്റവും ആരോഗ്യമുള്ള പയ്യന മോന, അവനൊരു ദിവസം പിള്ളേരുമായിട്ട് വഴക്കുണ്ടാക്കി, ദേഷ്യം വന്നു, ഒരുത്തൻ അവന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തു, ആ കൊച്ചോട് വിവരങ്ങൾ ദേഷ്യം വന്നു, ദേഷ്യം വന്നു അവനെ പിടിച്ച് അലച്ചു ഒലക്കി, അവന്റെ തല കൊണ്ടുവന്ന് ആ ഭിത്തിയല്ല അവൻ ഞാൻ ഇടിച്ചു, ആ ഭീമയിലാണ് ഇടിച്ചത്. രണ്ടിടി ഇടിച്ചപ്പോ കുട്ടിയുടെ തല പൊട്ടി, ചോര വന്നു, ബോധം കെട്ടു, താഴെ വീണു. കുട്ടികളെല്ലാം കൂക്ക് നിലവിളിയായി. നിങ്ങളുടെ മോൻ വേഗം ബാഗും വലിച്ചു വീട്ടിൽ പോയി, സങ്കല്പിക്കുക, വേഗം ഹോസ്പിറ്റലാക്കി. ഹോസ്പിറ്റലാക്കി അയച്ച് നിങ്ങളെ വിവരം അറിയിച്ചു, നിങ്ങൾ ജോലി സ്ഥലത്തുനിന്ന് ഓടിപ്പിടിപ്പിച്ച് അന്വേഷിച്ച് പിടിച്ച് അവിടെ ചെന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ ആ കുട്ടിയുടെ പിതാവ് ബോധമില്ലാതെ കുഞ്ഞ് തലയ്ക്ക് ഹെഡ് ഇഞ്ചുറിയായി അകത്ത് കിടക്കുക. ആ കുട്ടിയുടെ പിതാവ് വാതിക്കിൽ വളരെ വേദനയോടെ ഇരിക്കുന്നു. നിങ്ങൾ മനുഷ്യനാണ്, എന്തോ ചെയ്യും? ഞാൻ ചെയ്യാൻ സാധ്യതയുള്ളത് ഞാൻ ഓടിച്ചെന്ന് അതിൻ്റെ കാൽക്കൽ വീഴും. സ്നേഹിത ക്ഷമിക്ക, ക്ഷമിക്കുക, എൻ്റെ കുട്ടി മണ്ടത്തരത്തിന്, അവൻ്റെ മണ്ടത്തരത്തിന് ചെയ്തു പോയി. ഞാൻ ആ കുറ്റമേക്കുന്നു. കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് എന്നെ ചെലവ് വന്നാലും എൻ്റെ വീട് വിൽക്കേണ്ടി വന്നാലും ഞാൻ മുഴുവൻ ചെലവും ഞാൻ വഹിച്ചോളാം. പ്ലീസ്, ഞാൻ ആ കുറ്റമേക്കുന്നു. എന്നാലാവതെ ഞാൻ അതിന് പരിഹാരം വരുത്താം. മനസ്സിലായോ? അപ്പോൾ എൻ്റെ മോൻ ചെയ്ത ആ തെറ്റിൻ്റെ കുറ്റം ഞാൻ ഏറ്റതുകൊണ്ട് ഞാൻ തെറ്റുകാരനായില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്റെ നന്മയുടെ ഭാവമാണ് അവിടെ വെളിപ്പെട്ടത്. ആദാമ്യകുലത്തിൽപ്പെട്ട മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും മുഴുവൻ പാപത്തിന്റെ കുറ്റവും എന്റെ ഗുരു തന്റെ മേലേറ്റു. മുഴുവൻ കുറ്റവും തന്നെ മേലേറ്റു. സ്തോത്രം. മുഴുവൻ വ്യക്തികളുടെയും പാപത്തിന്റെ കുറ്റത്തിനുള്ള ശിക്ഷ എന്റെ കർത്താവ് സഹിച്ചു. സ്തോത്രം. ശ്രദ്ധിക്കണേ. സ്തോത്രം. അങ്ങനെ പാപത്തിന്റെ ന്യായവിധിക്ക് എന്റെ പൊന്നു കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് പാപത്തിന്റെ ന്യായവിധി കാൽവറിയിൽ നിവർത്തിക്കപ്പെട്ടത്, പൂർത്തീകരിക്കപ്പെട്ടത്. ഞാൻ പറയുന്ന വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. സ്തോത്രം. അപ്പൊ ഇനി ഞാൻ എന്നെയാണ്, ഞാൻ എല്ലാവരും സ്വതന്ത്രമായി ഇല്ല. കേട്ടേ കേട്ടേ കേട്ടേ, ഇതാണ് ഇറ്റ് മീൻസ് യൂണിവേഴ്സൽ സാൽവേഷൻ തിയറി എന്നൊക്കെ പറഞ്ഞ ചില ആളുകളൊക്കെ പറയാറുണ്ട്. എല്ലാവരുടെയും പാപത്തിന്റെ കുറ്റം യേശു ഏറ്റെടുത്തു, ഏറ്റെടുത്തെങ്കിൽ എല്ലാവരുടെയും ശിക്ഷ യേശു സഹിച്ചെങ്കിൽ പിന്നെ എല്ലാവരും മോചിതരായല്ലോ? ഇല്ല. കേട്ടേ, ആ ഉടമ്പടിയിൽ പങ്കാളിയാകണം, അതിൽ പങ്കാളിയാകണം. അതിൽ പങ്കാളിയായെങ്കിൽ മാത്രമേ പാപത്തിന് പരിഹാരമാകിയുള്ളൂ. ആരൊക്കെ അതിൽ പങ്കാളിയാകുമോ അവർക്ക് മോചനമുണ്ട്, അവർക്ക് വിടുതലുണ്ട്, അവർ ന്യായവിധി ഒഴിവുള്ളവരാകുന്നു. ഹല്ലേലൂയാ. സ്തോത്രം. 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 എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതിൽ പങ്കാളിയാകാൻ വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുന്ന മനോഭാവമാണ് നമുക്കുണ്ടാകേണ്ടത്. ഞാൻ അല്പം കൂടെ ഒന്ന് വ്യക്തമാക്കാൻ കഴിയും. നമ്മുടെ ആളുകൾ ഇതിപ്പോ തെറ്റിദ്ധരിച്ചോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. തെറ്റിദ്ധരിച്ചോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ ഒരു സംഭവം, ഞാൻ പറയുന്ന ആശയം എനിക്ക് ചൊവ്വയായി കിട്ടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് വളരെ, ദിസ് ഇസ് ബേസിക്, വളരെ അടിസ്ഥാനപരമാണ്. നമ്മളെ ചൊവ്വ ഗ്രഹിക്കുന്നത് എനിക്ക് ഭയമുണ്ട്. അതുകൊണ്ട് പറയുക, കുറച്ച് നാൾക്ക് മുമ്പ് ഈ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സാംസ്കാരിക മാസിക, ആ സാംസ്കാരിക മാസികയിൽ ഒരു സാമൂഹ്യ വിചിന്തകൻ ഒരു ലേഖനം എഴുതി, ഒരു സോഷ്യോളജിസ്റ്റ് ഒരു ലേഖനം എഴുതിയിരുന്നു. ആ സോഷ്യോളജിസ്റ്റ് എഴുതിയിരുന്ന ലേഖനത്തിൽ അദ്ദേഹം കേരളത്തിലെ കുറ്റകൃത്യങ്ങൾ കഴിഞ്ഞ 5 വർഷം, അത് എഴുതുന്നതിന് മുമ്പുള്ള 5 വർഷങ്ങളിലെ കുറ്റകൃത്യങ്ങൾ ഒരു അനാലിസിസ് ആണ്, ഒരു വിശകലന പഠനം. അദ്ദേഹം ഒരു ചാർട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ കേരളത്തിലെ കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കുറ്റവാളികൾ മതപരമായ വിഭജനം അനുസരിച്ച് വരുമ്പോൾ അത് ക്രിസ്ത്യാനികളാ, രണ്ടാമത് മുസ്ലിങ്ങൾ, മൂന്നാമത് ഹിന്ദുക്കൾ. എന്നിട്ട് താഴെ അതിനെക്കുറിച്ച് അദ്ദേഹം ചില കമന്റുകൾ എഴുതി. അദ്ദേഹം കമന്റുകൾ എഴുതിയത്, ശ്രദ്ധിക്കണേ, അത് പറഞ്ഞത് ഒരു ഹിന്ദു തെറ്റ് ചെയ്യാൻ മടിക്കും, കാരണം അവന് ജന്മജന്മാന്തരങ്ങളിലൂടി അതിന്റെ ഫലങ്ങൾ അവൻ അനുഭവിക്കേണ്ടി വരുമെന്ന് അവൻ വിശ്വസിക്കുന്നു. അവൻ ഭയപ്പെടുന്നു. അല്ല, ഒരു തെറ്ററിയാതെ ചെയ്തു പോയാൽ പരിഹാരത്തിന് അവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ വളരെ കഠിനവും വളരെ ചെലവുള്ളതും അത് സന്യാസം വരെ ചിലപ്പോൾ ആവശ്യപ്പെടുന്നതുമാകും. അതുകൊണ്ട് പരിഹാരം വരുന്നത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവൻ തെറ്റ് ചെയ്യാൻ അറയ്ക്കും. അവൻ ജന്മജന്മാന്തരങ്ങളിലൂടി അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് അവൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് അവൻ അറയ്ക്കും. മുസ്ലിമാണെങ്കിലും അവനും പരിഹാരം വരുത്തണമെങ്കിൽ കർമ്മം ചെയ്യണം. അറിയാമല്ലോ, നിങ്ങൾ ഈ നാട്ടിൽ താമസിക്കുന്നവരല്ലേ, തൂക്കി നോക്കുമ്പം 49-51 രക്ഷപ്പെടുകയുള്ളൂ. 50-50 നൂൽപ്പാലത്തെ കൂടെ നടത്തും. അതുകൊണ്ടാണല്ലോ ആണ്ടിൽ ഒരിക്കൽ അവര് ഇതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട്, അത്രയും നാളും ചെയ്തൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് അവനും ചെയ്യേണ്ടി വരുമല്ലോ, കർമ്മങ്ങൾക്ക് കൊണ്ട് പരിഹാരം വരുത്തണമല്ലോ എന്നുള്ളത് കൊണ്ട് അവനും എന്ത് ചെയ്യും, അവനും ഒന്ന് ഭയപ്പെടും. പക്ഷേ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം എഴുതിയ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവനൊന്ന് ഏറ്റു പറഞ്ഞാൽ മതി, അവന് മോചിക്കപ്പെടും. എന്നിട്ട് അദ്ദേഹം താഴോട്ട് എഴുതിയിരുന്നത്, ഈ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്ന ഒരു പ്രതിഭാസം കൂടിയുണ്ട്. നാൽക്കവലുകളിലൊക്കെ വലിയ പന്തലുകളൊക്കെ കെട്ടി അവർ വലിയ കരഘോഷം മുഴക്കി ആർത്തു പാടി വലിയ ആൾക്കൂട്ടങ്ങളെ വശീകരിച്ചിട്ട് അവർ പറയാറുണ്ട്, യേശു ക്രിസ്തു അവരുടെ എല്ലാം പാപത്തിന്റെ പരിഹാരത്തിന് മരിച്ചെന്നും കൈ ഉയർത്തി ഞാനും അതിനെ തൊണ്ട എന്നും നേറ്റു പറഞ്ഞാൽ, വിശ്വസിക്കുന്നു എന്നും നേറ്റു പറഞ്ഞാൽ, അവർ പറയുന്ന വിശ്വാസ പ്രമാണം ഒന്ന് ഏറ്റു ചൊല്ലിയാൽ പരിഹാരമായി പോലും. എന്തെളുപ്പമാ, മനസ്സിലായോ? പാപരിഹാരമായില്ലേ? വെറുതെ അല്ല ഇവർ തെറ്റ് ചെയ്യാൻ ധൈര്യപ്പെടുന്നത് എന്ന് അദ്ദേഹം എഴുതിയിരുന്നു. എന്തോ തോന്നുന്നു, എനിക്ക് നമുക്കും തോന്നുന്നുണ്ട് ഇത് ശരിയല്ലേ. തെറ്റിദ്ധരിക്കരുത്. രണ്ട് കൈയും 70 പൊക്കിയാലും, വിശ്വാസ പ്രമാണം 1000 ആർത്തി ചൊല്ലിയാലും, മനസ്സിലായോ? എന്ത് ചെയ്താലും അങ്ങനെയുള്ള ബാഹ്യമായ യാതൊരു കർമ്മങ്ങൾ കൊണ്ടും പാപ പരിഹാരം ആവുകയില്ല. യേശുവിന്റെ മരണത്തോട് ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ നിസാരമല്ല, അത് അധരചർവണങ്ങളിൽ ഒതുങ്ങുന്നതല്ല, ജീവിതാനുഭവങ്ങളുടെ സമ്പൂർണ്ണ സമർപ്പണമാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയിൽ ജീവിക്കുന്നു എന്നുള്ള സമ്പൂർണ്ണ സമർപ്പണം. വായിച്ച് ഗലാത്ത് 2:20.
ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു.
കേട്ടോ, ക്രൂശിക്കപ്പെട്ടവരാണോ ഇവിടെ ഇരിക്കുന്ന എല്ലാരും? ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഇത് അല്പം കൂടെ ഒന്ന് വിശദീകരിക്കാം സഹോദരങ്ങളെ. രക്ഷയ്ക്ക് 3 നമുക്കറിയാം, നീതീകരണം, വിശുദ്ധീകരണം, ദേശകരണം. ഈ പാപം ക്ഷമിക്കുക എന്ന് പറയുന്നത് രക്ഷയുടെ 2 രക്ഷയുടെ 1 ദൈവം നമ്മുടെ പാപം ക്ഷമിക്കുകയല്ല. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ പ്ലീസ്, ദയവായി ഞാൻ വിശദീകരിക്കാം. രക്ഷയുടെ 1 വാട്ട് ഡസ് ഗോഡ് ഡു വിത്ത് ദ പ്രോബ്ലം ഓഫ് സിൻ, ദൈവം നമ്മുടെ പാപത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നു. ദൈവം നമ്മുടെ പാപത്തെ കൈകാര്യം ചെയ്യുന്നതിന് വിശുദ്ധ തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവ് തന്റെ ദാസന്മാരോട് ഉപയോഗിച്ചിരിക്കുന്ന 7 ശ്രദ്ധിച്ച് കേൾക്കണേ. ക്ഷമിക്കുക എന്നല്ല, ഞാൻ വളരെ വ്യക്തമാക്കി തരാം. നമ്മൾ അബദ്ധം വരരുത്, കർത്താവ് വരും, കർത്താവിന്റെ മരണത്തോട് ഏകീഭവിച്ചവർ പോകും. നിങ്ങൾ വെറും തെറ്റിദ്ധരിച്ച് ഇവിടെ കിടന്നാൽ അബദ്ധം വരും. നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ ദൈവം ഞങ്ങളെ നിയമിച്ചിട്ടുള്ളത് കൊണ്ട് ഞങ്ങളും കുറ്റക്കാരാകും. അതുകൊണ്ട് വ്യക്തമാക്കുന്നു, ദയവായി ശ്രദ്ധിക്കുക. 7 1 പാപമോചനം, 2 പാപത്തിന് പരിഹാരം, 3 പാപത്തിന് പ്രായച്ചിത്തം, 4 പാപത്തിൽ നിന്ന് നീക്കുപോക്ക്, പാപത്തിന് നീക്കുപോക്ക്, നീക്കുപോക്ക്, നമ്മുടെ പാപം പോക്കി നീക്കുപോക്ക്, 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 മോചനം, പരിഹാരം, പ്രായച്ചിത്തം, നീക്കുപോക്ക്. അടുത്തത് പാപം മായിച്ചു, 6 പാപം മറച്ചു, രക്തത്താൽ മറച്ചു, 7 പാപത്തിൽ നിന്ന് വില കൊടുത്ത് വീണ്ടെടുത്തു. 7 ക്ഷമിച്ചു എന്നുള്ളത് രക്ഷയുടെ 1 ഉപയോഗിച്ചിട്ടില്ല. എന്തുകൊണ്ട് പറയാം, ഈ ക്ഷമിക്കുക എന്ന് പറയുന്നതിൽ ചിലപ്പോൾ ഒരു നീതിനിഷേധത്തിന്റെ സാധ്യതയുണ്ട്. ഒന്നും കൂടി വ്യക്തമാക്കാം, ഉദാഹരണങ്ങൾ പറയാം, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവും. വെറും സങ്കല്പം, ഞാന് ഈ പാസ്റ്ററോട്, വെറും സങ്കല്പം കേട്ടോ, ഈ പാസ്റ്ററോട് ഒരു 100,000 രൂപ വായ്പ വാങ്ങിച്ചു, 6 മാസത്തിനകം കൊടുക്കാമെന്ന് പറഞ്ഞ് വായ്പ വാങ്ങിച്ച് അദ്ദേഹത്തിന് ഒരു ഉറപ്പിന് വേണ്ടി ഞാനൊരു പ്രോമിസറി നോട്ട് ഒപ്പിട്ട് കൊടുത്തു, 2 ചെക്ക് ലീഫും സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 6 മാസം അവധി പറഞ്ഞ് ഞാൻ 100,000 രൂപ വാങ്ങിച്ചു. 6 മാസം കഴിഞ്ഞ് കൊടുക്കുന്നില്ല, ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ചോദിച്ചു, കണ്ട പാസ് ചോദിച്ചു, ദേവദാസനെ എനിക്ക് ഇച്ചിരി പൈസയ്ക്ക് ആവശ്യമുണ്ട്, അതിങ്ങി വേണമല്ല. ആ പാസ ഞാൻ അങ്ങ് തരാം കണ്ടു, ഒരു ശക്കലം സാവകാശം. പിന്നെയും 1 വർഷം കഴിഞ്ഞു, പിന്നെയും അനങ്ങാതുകൊണ്ട് പിന്നെയും കണ്ടപ്പോൾ അതിങ്ങ് ദേവദാസൻ അതിങ്ങ് കിട്ടിയില്ലല്ലോ, ആ ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ, ചോട്ടെ ഗൗരവമായി. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് ചോദിച്ചു, ഞാനങ്ങ് തരാമെന്ന് പറഞ്ഞില്ലേ, ഈ കാണുന്ന നടത്തി വെച്ചല്ല ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടും ചോദിക്കാൻ, ഞാൻ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കരുത്, ഞാനങ്ങ് തരും. 2 കൊല്ലമായി കൊടുക്കുന്നില്ല. പിന്നെ ഞാൻ ചോദിച്ചേ, എന്നെ ശല്യം ചെയ്യരുത്, എൻ്റെ കയ്യിൽ ഉണ്ടാകുമ്പോൾ അങ്ങ് തരും. ഞാൻ ഇച്ചിരി ഗൗരവമായിട്ട് ചൂടായി പറഞ്ഞു എന്ന് വിചാരിച്ച്, അത് കൊള്ളാമല്ലോ, കാലും മേടിച്ച് അവധി എത്ര കഴിഞ്ഞു, 4 മടങ്ങ് സമയം കഴിഞ്ഞു. എൻ്റെ കയ്യിൽ ഇതാ ചെക്കും പ്രോമിസ് നോട്ടുമാണ്, ഞാൻ കൊണ്ട് പോലീസ് കംപ്ലയിൻ്റ് ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്യാൻ പോവുക, അതായത് ഡോക്യുമെൻ്റ് ഉണ്ട്. കംപ്ലയിൻ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും മ്യൂച്വൽ ഫ്രണ്ട്സ് ഒത്തിരി പേരുണ്ട്, രണ്ടുപേരുടെയും കൂട്ടുകാർ. എൻ്റെ പൊന്ന് പാസ്റ്ററേ, നിങ്ങൾ കൊണ്ട് കേസ് കൊടുത്ത് അങ്ങനെ പിടിച്ച് അകത്തിട്ടാകൊണ്ട് നിങ്ങളെ കാശ് കിട്ടുമോ, ദൈവം തന്നല്ലേ ഉള്ളൂ, അങ്ങ് ക്ഷമിക്കുക, അങ്ങ് ക്ഷമിക്കുക, അങ്ങ് ക്ഷമിക്കുക, അങ്ങ് ക്ഷമിക്ക, അദ്ദേഹത്തിന് സ്വസ്ഥ കൊടുക്കുകയില്ല, അങ്ങ് ക്ഷമിക്കുക, ദൈവം തരുമെന്നേ, ദൈവം തരുമെന്നേ, അങ്ങ് ബുദ്ധിമുട്ടിക്കുക. അദ്ദേഹം പോകാൻ സമ്മതിക്കല. അങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അദ്ദേഹം ഒടുവിൽ ഗതി കേട്ടത്, ആ എന്നാ അങ്ങ് ക്ഷമിച്ചേക്കാം, എന്നാ അങ്ങ് ക്ഷമിച്ചേക്കാം, അങ്ങ് ക്ഷമിച്ചേക്കാം. അപ്പം ഞങ്ങൾ ആ പ്രേതനെ വിളിച്ചോണ്ട്, എന്നെ വിളിച്ചോണ്ട്, ഞാനൊക്കെ ക്ഷമിച്ചേക്കുന്നു. അപ്പോഴും ഞാൻ അടിച്ചു പൊളിച്ച് വാർക്കും താമസിക്കുന്നു ചെലവാക്കുന്നു, അദ്ദേഹത്തിന് ഞെരുങ്ങുന്നു. അവിടെ ഒരു നീതി നിഷേധമുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? ഓവർ ലുക്കിംഗ്, അത് ഓവർ ലുക്കിംഗ് എന്ന വാക്കറിയാമല്ലോ, കണ്ടില്ലെന്ന് അഭിനയിക്കുക. ഓവർ ലുക്കിംഗ്, ദ പ്രോബ്ലം ഇസ് നോട്ട് സോൾവ്ഡ് ബട്ട് ദ പ്രോബ്ലം ഇസ് പ്രഷ്നസൈഡ്, പ്രഷ്നസൈഡ്. ഓവർ ലുക്ക് ചെയ്യുന്നു, അതല്ല ദൈവം ചെയ്യുന്നത്. എന്നാ മറ്റൊരു സാധ്യത, പാസ് പറഞ്ഞു, അയ്യോ നിങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ, നിങ്ങൾ ക്ഷമിക്കും ക്ഷമിക്കും ക്ഷമിക്കുമെന്ന് പറഞ്ഞ കൊച്ചു കാര്യമാണ്, നിങ്ങൾ എന്താ ഈ പറയുന്നത്, എനിക്ക് 1,00,000 രൂപ എന്ന് പറഞ്ഞു, ഞാൻ കൊടുക്കാനുള്ള ആളല്ല, എന്നെ നിലത്ത് നിർത്തുന്നില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇത്രയും പേര്, നിങ്ങളെല്ലാം കൂടെ നോക്കിയാൽ എനിക്ക് എന്നെയൊന്നും സഹായിക്കാമല്ലോ. അപ്പോൾ അവിടെ ഇരുന്ന് പറയാം, അതൊരു ഐഡിയ ആണല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഇച്ചിരി എല്ലാവരും കൂടെ ഒന്ന് കളക്ഷൻ എടുക്കാം. ഒരാൾ പറഞ്ഞു, ഞാനൊരു 5,000 രൂപ തരാം. 2,000, 5,000. 20 പേര് പറഞ്ഞു 5,000 രൂപ, ആ 1,00,000 ആയാലും എന്നുകൊണ്ടുവരാം. ഒരാൾ ചോദിച്ചു, അടുത്ത 1-ാം തീയതി. ശരി, അടുത്ത 1-ാം തീയതി എല്ലാവരും തീരുമാനിച്ചു. പിറ്റേ 1-ാം തീയതിയായി, പാസ്റ്ററെയും വിളിച്ചു, എന്നെയും വിളിച്ചു, ഇവരൊന്നിച്ചു കൂടി ഈ 20 പേര് 5,000 രൂപ വീതം കൊണ്ടുവന്ന് 1,00,000 രൂപ മേശപ്പുറത്തോട്ട് വെച്ചു. മേശപ്പുറത്തോട്ട് വെച്ചിട്ട് ഇത് 1,00,000 രൂപ ഉണ്ട്. ആ 1,00,000 രൂപ അതിൽ ലീഡർഷിപ്പ് കൊടുത്ത സഹോദരൻ എടുത്ത് എൻ്റെ കയ്യിലോട്ട് തന്നു. ദേവദാസം കൊടുത്താണ് പാസ്റ്ററുടെ പൈസ. ഞാനത് വാങ്ങിച്ച് തലകുനിച്ച് വാങ്ങിച്ച് വിനയപൂർവ്വം പാസ്റ്ററുടെ കയ്യിൽ കൊടുത്തു. കൊടുത്തപ്പോൾ പാസ്റ്റർ പണം വാങ്ങി, അദ്ദേഹം സൂക്ഷിച്ചു വച്ചിരുന്ന ചെക്കും പ്രോമിസറി നോട്ടും എൻ്റെ കയ്യിലോട്ട് തന്നു. ഞാൻ ആ ചെക്കും പ്രോമിസറി നോട്ടും എൻ്റെ കയ്യിലോട്ട് കാശ് തന്ന ആളിൻ്റെ കയ്യിലോട്ടും കൊടുത്തു. അദ്ദേഹം അതിങ്ങനെ ഉയർത്തിപ്പെട്ടേ, ഇത് ദേവദാസനെതിരെയുള്ള രേഖയാ, എന്നാ ചെയ്യണം, എന്നെ ചെയ്യണം എന്ന് ചോദിച്ചപ്പം ബാക്കി 19 പേരും പറഞ്ഞു, കീറി കളഞ്ഞേര്, കീറി കളഞ്ഞേര്, വേഗം അത് കീറി ചുരുട്ടി ചവറ്റൂട്ടെ കളഞ്ഞു. അവിടെ ഒരു പരിഹാരമുണ്ടായി, മനസ്സിലാവുന്നുണ്ടോ? എന്താ ഉണ്ടായി പരിഹാരം? ഒരു നീക്കുപോക്ക്, ഒരു പ്രായച്ചിത്തം, ഒരു മോചനം. സ്തോത്രം. ആദ്യത്തെ കേസിൽ എന്താ ഉണ്ടായി? ഒരു ഓവർലുക്കിംഗ്. ദൈവം നമ്മുടെ പാപം ഓവർലുക്ക് ചെയ്യുകയല്ല, അതിന് മുഴുവനും പരിഹാരം വരുത്തി. എന്നാൽ ഞാൻ വേറൊരു സാധ്യത കൊണ്ടൊന്ന് പറയാം, ശ്രദ്ധിച്ചേ, വേറൊരു സാധ്യത. സത്യത്തിൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കാൻ സഹായകരമാകും. പാസ്റ്റർ എന്നെയും വിളിച്ചു, പാസ്റ്റർ വന്നു, 1,00,000 രൂപ മേശപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ലീഡർ ആയിരിക്കുന്ന സഹോദരൻ പറഞ്ഞു, ദേവദാസനെ ഇതാ പൈസ, പാസ്റ്റർ പൈസ കൊടുത്താട്ടെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലോട്ട് തരിക. അപ്പം ഞാൻ ബ്രദർ, ഇത് എത്ര രൂപയുണ്ട്? 1,00,000 രൂപയുണ്ട്. പാസ്റ്ററെ ഞാൻ എത്ര തരാനുണ്ട്? 1,00,000. ആ
ബ്രദറെ
പാസ്റ്റർ കൊടുത്തേരെ കൊടുത്തേരെ മനസ്സിലായോ? കൊടുത്തേര്. പാഷയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ട് പാഷ പൈസ അങ്ങ് വാങ്ങിച്ചു, പൈസ അങ്ങ് വാങ്ങിച്ചു. പക്ഷെ ചെക്കും പ്രോമിസും നോട്ടും കൈ വെച്ചിരുന്നു. മനസ്സിലായോ? ഞാൻ അതിൽ ഇൻവോൾവ് ചെയ്തില്ല. ഐ ഡിഡ് ബിക്കം എ പാർട്ടി ഇൻ ദ ട്രാൻസാക്ഷൻ. ഞാൻ ആ ഇടപാടിൽ ഒരു പങ്കാളി ആയില്ല. അപ്പൊ രേഖ എവിടെ ഇരിക്കും? ഇടപാട് തീർന്നില്ല. മനസ്സിലായോ? ഇതുപോലെ ആദാമ്യവർഗത്തിൽപ്പെട്ട മുഴുവൻ പേരുടെയും പാപത്തിന്റെ പ്രായച്ചിത്തത്തിലുള്ള മുഴുവൻ വിലയും കാൽവറിൽ കൊടുത്തു. ആരൊക്കെ ഇതിൽ പങ്കാളിയാവോ അവർക്ക് മോചനമുണ്ട്, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് നീക്കുപോക്കുണ്ട്, അവർക്ക് വീണ്ടെടുപ്പുണ്ട്. സ്തോത്രം. ഇത് അത് തലകൊണ്ടുള്ള ഒരു അംഗീകാരം പോരാ, ഹൃദയം കൊണ്ടുള്ള ഒരു വിശ്വാസവും സമ്പൂർണമായ സമർപ്പണവും ഉണ്ടാകണം. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. An emotional involvement and a believing with the heart which involves the whole person. നമ്മുടെ മുഴുവൻ ആളത്വം അതിൽ പങ്കുചേരുന്നു. സ്തോത്രം. ഒരു ഇന്റലക്ച്വൽ അക്സെപ്റ്റൻസ് കൊണ്ട് തീരുന്നതല്ല. ഒരു വിശ്വാസ പ്രമാണം മനഃപ്പാടം പഠിച്ചതുകൊണ്ടും അതിനകത്ത് PhD എടുത്തുകൊണ്ടും അതിനകത്ത് DD എടുത്തുകൊണ്ടും ഒതുങ്ങുന്ന നല്ലത്. മനസ്സിലാവുന്നുണ്ടോ? രക്ഷയെക്കുറിച്ച് വലിയൊരു തീസസ് ഉണ്ടാക്കാം, പക്ഷേ സ്വയം അതിൽ ഇൻവോൾവായി ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ രക്ഷയുടെ അനുഭവം ഉണ്ടാകില്ല. സ്തോത്രം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു, വിശ്വസിക്കട്ടെ. സ്തോത്രം. അങ്ങനെയെങ്കിൽ യേശുവിന്റെ മരണത്തോടെ ഏകീഭവിക്കുന്നെങ്കിൽ ഞാൻ എന്റെ പഴയ ജീവിതത്തിന് മരിക്കണം. വായിച്ചു കേട്ടില്ലേ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവി. ഒരു വാക്കിലൊന്ന് വായിച്ചേക്കാം. 2 Corinthians 5:14 2 Corinthians 5:14
ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു.
വായിച്ചോളൂ.
എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു.
വായിച്ചോളൂ.
ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ ഒരു പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ.
താങ്ക് യു. അതായിട്ട് നിങ്ങൾ വീട്ടിൽ വായിച്ചേക്കണം. സെയിം കാര്യം വിശദീകരിച്ചിരിക്കുക. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പഴയത് കഴിഞ്ഞു. താഴ്ത്ത് പറയാം. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. സഭയിൽ മച്ചാനും മച്ചാനും ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അത് വീട്ടിൽ ആത്മീയ ബന്ധത്തിൽ അത് പ്രസക്തമല്ല. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? സഭയിൽ എഞ്ചിനീയർമാരും ലേബറർമാരും ഡോക്ടർമാരും പ്രൊഫസർമാരും ഒന്നുമില്ല. അയ്യോ, എന്നെ ഉപദേശി പറയുന്നേ, ഞങ്ങളുടെ സഭയുടെ കാര്യം അല്ലായിരിക്കും അല്ലേ? അല്ല, നിങ്ങളുടെ കൂടെ കാര്യം പറഞ്ഞ്. ഇവരെല്ലാം അവിടെ ഉണ്ട്, പക്ഷെ അവരാരും സഭയിൽ അങ്ങനല്ല. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവിനൊരു പുതിയ സൃഷ്ടിയാ, ജഡപ്രകാരം അറിയുന്നില്ല. പഴയ ആള് പോയി. എന്റെ സഹോദരങ്ങളെ, ഇത് വളരെ 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 പ്രധാനമാണ്. ഇനി ഞാൻ ജീവിക്കുന്നില്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു, ജഡപ്രകാരം അറിയുന്നില്ല. ഞാനൊരു സംഭവം ഓർക്കുന്നു. ഒരു സഭയിൽ സ്നാനം തന്നെ കുറച്ചുപേർ പുറത്തു നിന്നും സഭയ്ക്കകത്തു നിന്നുള്ള കുറച്ചുപേർ ഒരുങ്ങിയിട്ടുണ്ട്. ചില ദിവസങ്ങൾ ബൈബിൾ ക്ലാസ് വേണമെന്ന് പാസ്റ്റർ എന്നോട് ആവശ്യപ്പെട്ട് ഞാൻ ചെന്ന് അങ്ങനെ ബൈബിൾ ക്ലാസ്സിൽ കഴിഞ്ഞു. ഞായറാഴ്ച രാവിലെ സഭ മീൻസ് സ്നാനമാണ്, അത് കഴിഞ്ഞ് സഭായോഗം. 3 ദിവസത്തെ ബൈബിൾ ക്ലാസ്സുകൾ കഴിഞ്ഞ കുറേ പുതിയ സഹോദരങ്ങൾ സ്നാനത്തിൽ ഒരുങ്ങിയിട്ടുണ്ട്. രാവിലെ ഒരു ചെറിയ ചാറ്റമഴ, ആറ്റിൽ പോയ ആ സ്നാനം. ഞങ്ങളെല്ലാം കൂടി ആ ചാറ്റമഴത്ത് കൊച്ചു കുടയൊക്കെ പിടിച്ച് ആറ്റിച്ചെന്നു. ചെറിയ ചാറ്റമഴയേ ഉള്ളൂ. പാസ്റ്റർ കാറ്റിലിറങ്ങി നിന്ന് സ്നാനം നടത്തുന്നു. പാസ്റ്റർ 2 മക്കളും സ്നാനപ്പെടുന്നുണ്ട്, ഇരട്ടപ്പിള്ളാര. 1 ബീനായും മറ്റത് ബിനുവും. എട്ട് കുഞ്ഞുങ്ങളും സ്നാനപ്പെടുന്നുണ്ട്. ആദ്യം സഹോദരിമാരെ ഇറക്കി ഇതിനെ സ്നാനപ്പെടുത്തുക. ഒടുവിൽ ഇറങ്ങിയത് പാസ്റ്ററുടെ മോള് ബീനായ. അപ്പം ഇറങ്ങി വന്നപ്പോൾ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ സഹോദരി ബീന വിശ്വസിക്കുന്നു എന്ന് വാസി ചോദിച്ചു. സഹോദരി ബീന. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു കുടക്കീഴിൽ രണ്ടുപേര് ഇവരുടെ എന്തോ അകന്ന അവരുടെ അതോ അകന്ന ബന്ധുക്കൾ ഇതിന് സ്നാനപ്പെടുത്തേണ്ടത് വന്നതേ ഉള്ളൂ. അവർക്ക് കാര്യങ്ങളെ കുറിച്ച് പോയി അറിയാത്തവരാണ്. അവർ അതാ പാസ്റ്റർ മോളല്ലേ ഇടാതെ മറ്റവരോട് ചോദിച്ചു. അപ്പോൾ ഞാനും വന്നു. പിന്നെ അങ്ങനെ തന്നെ ചോദിച്ചേ സഹോദരി ബീന എന്നു. അപ്പം മറ്റേ ആൾ പറഞ്ഞു അതേ ചൂവെ മുഖം കണ്ട് കാണില്ല ഇങ്ങനെ ഇതിട്ടേക്ക് കാണല്ലോ വീലിട്ടേക്ക് കാണല്ലോ ഇനി മഴ ചാറിക്കൊണ്ട് ചൂവെ മുഖം കണ്ട് പിന്നെ അങ്ങനെയുള്ള പേരറിഞ്ഞു. അതിൽ നിന്ന് പേര് ചിലപ്പോൾ നേരത്തെ അടുത്തിറങ്ങുന്ന എനിക്ക് തോന്നുന്നു അവർ അങ്ങോട്ട് ശരിയാകുന്നില്ല കണ്ട് കാണില്ല അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. മോള് തന്നെയാണ് മോള് തന്നെയാണ് എനിക്കറിയാവുന്നല്ല ആ കൊച്ചുങ്ങളെ. അത് കഴിഞ്ഞ് പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് ആദ്യം ഇറങ്ങിയത് ബിനുവ. അപ്പൊ ഇറങ്ങിച്ചെല്ലുന്നതിന്റെ സി അത് രണ്ടുപേരും രണ്ടു ഭാഗത്ത് നിന്നതുകൊണ്ട് ഈ ആ സഹോദരന്മാർ ഇറങ്ങിച്ചെന്നപ്പോൾ ഈ മുക്കാനുള്ള സൗകര്യത്തിൽ ഇങ്ങനെ തിരിച്ച് ഇടത്ത വശത്തോട്ട് കൊണ്ടുവന്ന് നിർത്തി. അപ്പൊ മുമ്പിൽ കൂടി ഇങ്ങോട്ട് മാറി നിർത്തിയത്. അപ്പോഴും പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ സഹോദരൻ ബിനു വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഇവർക്ക് കൂടെ ചിന്താ കുഴപ്പമായി. എടാ ഇരട്ടപ്പിള്ള ആഞ്ചർക്കല്ലടാത്ത ആന്നാ ഇനിയിപ്പോ ചോദിച്ചാ സഹോദരൻ ബിനു എന്ന് ചോദിച്ചത്. നീ മുമ്പേ പറഞ്ഞ് കണ്ടില്ലെന്ന് എടാ കാണാതിരിക്കാൻ ഇങ്ങനെ അങ്ങോട്ട് പേടിച്ചു. ഇപ്പൊ തലയിൽ നിന്ന് തുടിയൊന്നും ഇല്ലല്ലോ. പിന്നെ എന്നാ അത് പറയുന്നത് തന്നെ മനസ്സിലായോ? ഞാൻ പറഞ്ഞു ശുശ്രൂഷ കഴിയട്ട ഞാൻ പറഞ്ഞുതരാ. മോനും മോളും വീട്ടിലാ. എല്ലാരും കൂടെ ഉണ്ടോ? ആത്മീയ ശുശ്രൂഷയുടെ ഭാഗത്ത് വരുമ്പോൾ സഹോദരൻ സഹോദരി ജഡപ്രകാരം അറിയുന്നില്ല. ജഡപ്രകാരം അറിയുന്നില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ടാണ് അടുത്ത് പറയുമ്പോൾ വേദോസ്തം പറയുന്നത് അറിയാമോ? ഭാര്യയായ സഹോദരി. ഭാര്യയായ എന്നുള്ളത് അഡ്ജക്റ്റീവാ, സഹോദരി എന്നുള്ളതാണ് മെയിൻ വേർഡ്. സ്തോത്രം. ഭാര്യയായ സഹോദരി ക്രിസ്തുവിൽ സഹോദരി സഹോദരങ്ങളാ. അതിലൊരു സഹോദരി ഭാര്യയായി അത്രയേ ഉള്ളൂ. സ്തോത്രം. എല്ലാരും കൂടെ ഉണ്ടോ? ഒരിക്കൽ ഒരു സഭയിൽ ഒരു അമ്മച്ചി ദൈവക്രിയായ ഒരു അമ്മച്ചി ഇന്ന് കർത്താവേ ഞങ്ങളുടെ സഭയിൽ കളക്ടർമാരെ രക്ഷിച്ചു കൊണ്ടുവരണം, കർത്താവേ ഞങ്ങളുടെ സഭയിൽ മുനിസിപ്പൽ കൗൺസിലർമാരെ രക്ഷിച്ചു കൊണ്ടുവരണം, കർത്താവേ ഞങ്ങളുടെ സഭയിൽ മന്ത്രിമാരെ അംഗങ്ങളാക്കി തരണം. ഇങ്ങനെ ഇന്നും ഈ പാവം അമ്മച്ചി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും, കർത്താവേ കൊണ്ടുവരണം. വെള്ളിയാഴ്ചത്തെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ് ഈ അമ്മച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം പാസ്റ്റർ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഇവരൊക്കെ വരട്ടെ, കളക്ടറും വരട്ടെ, പിന്നെ മുനിസിപ്പൽ മെമ്പർ മുനിസിപ്പാലിറ്റിയിലെ മെമ്പേഴ്സും വരട്ടെ, മന്ത്രിയും ഒക്കെ വരട്ടെ, ഇവരെല്ലാം വന്ന് മിസ്റ്റർ സോവാൻ സോയും സിസ്റ്റർ സോവാൻ സോയും ബ്രദർ സോവാൻ സോയുമായിട്ട് അവിടെ ഇരുന്നോളും. ആരും ഇവിടെങ്ങും വന്ന് ആരും ഇവിടെ എഞ്ചിനീയറും കൗൺസിലറും മന്ത്രിയും ഒന്നുമായിട്ട് ഇവിടെങ്ങും വരികയില്ല. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ ആത്മാവിനും പഴയതുപോലെ വിലയുള്ളൂ. ആരും കളക്ടറായിട്ട് ഇതിനകത്തോട്ട് വരികയില്ല. പഴയതിനും മരിച്ചേച്ചേ ഇങ്ങോട്ട് കയറാൻ പാടുള്ളൂ. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇങ്ങനെ ഒരു മാറ്റം നമ്മളിൽ എത്ര പേർക്ക് വന്നു? ഇത് പറഞ്ഞില്ലെന്ന കുറ്റം ഞങ്ങൾക്ക് വരരുത്. പാസ്റ്ററും വേണ്ടി രക്ഷപ്പെടും. കർത്താവേ ഞങ്ങൾ ഈ മനുഷ്യനെ വിളിച്ച് യോഗമൊക്കെ നടത്തിയ അവരും പറഞ്ഞില്ല. സെക്രട്ടറിയും കമ്മിറ്റി മെമ്പേഴ്സൊക്കെ കർത്താവേ ഞങ്ങൾ ആ മനുഷ്യൻ വന്നപ്പോഴും ഞങ്ങളെ വിളിച്ച് യോഗമൊക്കെ നടത്തി, കർത്താവേ അങ്ങനെ ചുവ പറഞ്ഞതന്നില്ല. ന്യായവിധികൾ തന്നെയാണ് വിളിച്ച, കർത്താവേ ഇതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറി, ചുവ പറഞ്ഞതന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? ഇവരൊക്കെ രക്ഷപ്പെടും. ഞാൻ എന്നെ കർത്താവേ ഞാൻ പറഞ്ഞു ഇവർക്കാർക്ക് ഇഷ്ടപ്പെടുകയല്ലായിരുന്നു, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞില്ല. അതുകൊണ്ട് കൊള്ളാം, നിന്നെ എന്തിനാണ് വിട്ടത്? അവരെ ഇഷ്ടപ്പെടുത്താനാണോ വിട്ടത്? എൻ്റെ അള്ളപ്പാട് അറിയിക്കാനല്ലേ വിട്ടത്? എന്ത് ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ പറയുന്ന സത്യമാ, നമ്മുടെ സഭകളിൽ ഈ സന്ദേശം ഇന്ന് അന്യമായി പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പഴയതിന് മരിക്കണം, മരിക്കണം, മരിക്കണം. ദൈവത്തിന്റെ നീതി നമ്മളിൽ നിവർത്തിക്കണം, നിവർത്തിക്കണം. നമ്മളൊരു പുതിയ സൃഷ്ടിയാകണം. ക്രിസ്തുവിനെ ധരിക്കണം, ക്രിസ്തുവിലാകണം. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വ്യക്തമാകുന്നു, ഞാൻ വിശ്വസിക്കട്ടെ. ആകയാൽ ഞങ്ങൾ ഇന്ന് മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല എന്ന് പറയത്തക്കതുപോലെ പഴയതിന് മരിച്ച ക്രിസ്തുവിന്റെ മരണത്തോടെ ഏകീഭവിച്ചൊരനുഭവം ഉണ്ടാകണം. ഈ സ്നാനം എന്നൊക്കെ പറയും ഇന്ന് പലപ്പോഴും ഇന്ന് വന്ന് വന്ന് അങ്ങ് കോമൺ ആയതുപോലെ, കോമൺ ആയെന്ന് പറയുന്ന സന്തോഷമേ ഉള്ളൂ. കുറച്ചു കാലം മുമ്പ് ഞാൻ കഴിഞ്ഞ 36 വർഷമായി ദൈവത്തിന്റെ മഹാദയ കൊണ്ട് കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തരുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ പദവി, എനിക്കൊരു യോഗ്യതയുമില്ലെങ്കിൽ എന്റെ പൊന്നു കർത്താവിനോട് കരുണ കാണിച്ച് എന്നെ അവിടുത്തെ വക്താവായി നിയമിച്ചു. എനിക്ക് സന്തോഷമുണ്ട്. സ്തോത്രം. ആദ്യ വർഷങ്ങളിലൊക്കെ കൺവെൻഷനൊക്കെ വിളിക്കുമ്പോൾ സാറേ സ്നാനമൊന്നും പറയല്ലേ, പലരും പറഞ്ഞു സ്നാനമൊന്നും പറയല്ലേ, അവിടെ വലിയ പ്രശ്നം ഉണ്ടാകും. ഒരിക്കൊരു സഹോദരൻ എന്നോട് പറഞ്ഞത് അദ്ദേഹം സ്നാനം എന്ന വാക്ക് പറഞ്ഞപ്പോഴേ അവിടെ വഴക്കുണ്ടാക്കി ഒരു കൂട്ടം എഴുതിപ്പിച്ചു, പോയിരണ്ട അവർക്ക് മുങ്ങുന്നേ പറയാനുള്ളത് പറഞ്ഞ് എഴുതിയിട്ട് പോയി. അങ്ങനെ ആയിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ അങ്ങ് മാറി. ഇന്നിപ്പോൾ അത് മാറിയിട്ട് ഓടിച്ചിട്ട് മുക്കുന്ന പോലെ വിലയറിയുന്നില്ല, അർത്ഥമറിയുന്നില്ല, ഗൗരവം അറിയുന്നില്ല. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? മരണത്തോടെ ഏകീഭവിക്കണം. മരിച്ചവനെ മാത്രമേ കുഴിച്ചിടാവൂ, മരിച്ചവന് മാത്രമേ ഉയർത്തെഴുന്നേൽപ്പുള്ളൂ. പഴയതിന് മരിച്ച് അടക്കപ്പെട്ട് ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിന്റെ പുതിയ സൃഷ്ടിയാ ജീവിക്കാനുള്ള ഉയർത്തെഴുന്നേൽപ്പ്. സ്തോത്രം. സഹോദരങ്ങളെ മറക്കരുത്, ഇവിടെ മുനിസിപ്പ് കോടതി ഒരു വിധി പറഞ്ഞാൽ അതിന് മേളിൽ ഒരു കോടതി അത് മാറ്റുന്നില്ലെങ്കിൽ നടപ്പാക്കും. അങ്ങനെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കോടതി പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് പറഞ്ഞിരിക്കെ അത് നീക്കാൻ ദൈവകോടതിക്ക് മുകളിൽ വേറൊരു കോടതിയില്ല. എന്നാൽ അതിൽ നിന്ന് നമ്മെ മോചനം തന്ന് വിടുവിക്കുവാൻ ആ കോടതിയിൽ നിന്ന് തന്നെ ഒരു നീക്കുപോക്ക് നമുക്ക് പകരം ന്യായാധിപൻ താൻ തന്നെ. സ്തോത്രം. ആ വിധിക്ക് വിധേയപ്പെട്ട് അതിന് പരിഹാരം വരുത്തി. എന്റെ മരണം നിന്റെ മരണം അംഗീകരിക്ക, എന്റെ മരണത്തോട് നീ ഏകീഭവിക്ക, എന്റെ മരണത്തിൽ നീ പങ്കാളിയാക, എന്നിൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്ക. അങ്ങനെങ്കിൽ നിനക്ക് മോചനമുണ്ട്, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. ഇതാണ് പാപത്തിന്റെ ന്യായവിധി കാൽവറിയിൽ കഴിഞ്ഞു. പാപത്തിന്റെ ന്യായവിധി കാൽവറിയിൽ കഴിഞ്ഞു. അത് നമ്മളിൽ അത് നിവർത്തിക്കപ്പെടണം. സ്തോത്രം. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. സ്തോത്രം. അത്യാവശ്യം പോകാനുള്ള ഒരു ബോധം ഒരു കുഴപ്പമില്ല കേട്ടോ. ഡ്യൂട്ടി വല്ലതുകൊണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഫീൽ ഫ്രീ ടു മൂവ് ഔട്ട്, ഒരു കുഴപ്പമില്ല. സ്തോത്രം. ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ കൂടി ഉപസംഹാരമായി പറഞ്ഞ് നിർത്തിക്കൊള്ളട്ടെ. സ്തോത്രം. ദേവദാസനോട് നിയമിച്ച സമയം എടുക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയാൻ കഴിയും ഞാൻ ചാത്താണ്. എന്നെ ഉദ്ദേശി വെളിവുകേട് പറയുന്നു. പച്ചയ്ക്ക് പച്ചയ്ക്കിന് മുമ്പിലിരിക്കുമ്പോൾ എന്നെ ഈ പറയുന്നു. ഞാൻ പറയുന്ന സത്യമാ. മരിച്ചില്ലെങ്കിൽ മരിക്കും. വിധി നമ്മളിൽ നിവർത്തിച്ച് നീങ്ങണം. സ്തോത്രം. സ്തോത്രം. ആട്ടെ നമ്മളുടെ സ്തോത്രം. വിശ്വാസത്തിന്റെ സമർപ്പണം വാക്കുകളിൽ ഒതുങ്ങിയോ അതോ സമ്പൂർണമായുള്ള ഏൽപ്പിച്ചു കൊടുക്കലായിരുന്നുവോ? സമ്പൂർണമായുള്ള ഏൽപ്പിച്ചു കൊടുക്കലും മരണത്തിൽ പങ്കാളിയാകലും ആയിരുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ആ ഒരു സമ്പൂർണമായുള്ള സമർപ്പണത്തിനായി നമ്മൾ മനസ്സ് വെക്കുമോ? സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തോത്രന് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ മാനം എന്നൊന്നില്ല. അയ്യോ കേക്കണേ, എന്റെ മാനം എന്നൊന്നില്ല, എന്റെ അപമാനം എന്നൊന്നില്ല, എന്റെ നേട്ടമെന്നൊന്നില്ല. ഞാൻ എന്റെ കർത്താവിന് കൊടുത്തു. ഇനി എന്റെ ജീവിതത്തിലെ അനുഭവങ്ങളെല്ലാം കർത്താവ് തന്നെ കയ്യേന്തിക്കൊള്ളുക. അതാ കർത്താവ് പറഞ്ഞു, എന്നെ തുടർന്ന് നിന്നെ തുടർന്ന് എന്റെ കൺമണിയെ. സ്തോത്രം. ശ്രദ്ധിക്കണേ. നിന്നെ തുടർന്ന് എന്റെ കൺമണിയെ തുടർന്നു. കാരണം അത്രമാത്രം ആ ഏകീഭാവമാ വന്നിരിക്കുന്നത്. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക. ഗലാത്തര 3:27. ഓട്ടെ, നേരം പോയല്ലോ, ഞാൻ നിർത്തിക്കോട്ടെ. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പാപത്തിന്റെ ന്യായവിധി കാൽവറിയിൽ കഴിഞ്ഞു. അതിൽ നിങ്ങൾ പങ്കാളിയായോ? അതിൽ നിങ്ങൾ പങ്കാളിയായോ? അതിനോട് ഏകീഭവിച്ചോ? യേശുവിനെ ധരിച്ചോ? ഇനി ദൈവനീതി നിങ്ങളെ നോക്കുമ്പോൾ യേശുവിനെയാണോ കാണുന്നത്, അതോ പഴയ ആളിനെയാണോ കാണുന്നത്? പഴയ ആളിനെയാണ് കാണുന്നതെങ്കിൽ നമ്മൾ പിന്നെയും ആ വിധിക്ക് വിധേയരാ. സ്തോത്രം. നമ്മുടെ ന്യായവിധി കഴിഞ്ഞു പോയില്ല. സ്തോത്രം. ഇന്ന് രാത്രി ആ പഴയതിനെ രാഗമോഹങ്ങളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ് ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിന്റെ പുതിയ സൃഷ്ടിയായി ജീവിക്കാൻ നിങ്ങൾ തയ്യാറായാൽ സ്തോത്രം. എന്റെ ന്യായവിധി കഴിഞ്ഞു, അങ്ങനെയുള്ളവർക്ക് ചേർന്ന് പാടാൻ കഴിയും, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു. സംഹാരദൂതൻ എന്നെ കുഞ്ഞാടിന്റെ വിലയേറിയ നിണത്തിൽ ഞാൻ മറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടു. എന്റെ സംഹാര എനിക്കെതിരെ വന്ന സംഹാരദൂതന്റെ വാൾ ഒഴിഞ്ഞുപോയി, ഞാൻ സ്വതന്ത്രനായി. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഞാൻ പുതിയ സൃഷ്ടിയായി. സ്തോത്രം. ന്യായവിധി കഴിഞ്ഞുപോയി. സ്തോത്രം. ഈ ഭാഗ്യപദവി കർത്താവ് നമുക്ക് ഒരുക്കിയതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. ഇതിൽ ആരെങ്കിലും പങ്കാളിയായി എന്ന് അല്പമെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ സ്തോത്രം. ആ സംശയവും ദൂരീകരിച്ച സമ്പൂർണമായ സമർപ്പണത്തിനായി സ്നേഹപൂർവ്വം ദൈവാത്മ പ്രേരണയാൽ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. സർവകൃപാലുവായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.